കേരളത്തിൽ കൂടുതൽ പ്രാവശ്യം വരണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്.
But when we have, and the Lord has raised up churches in many places, our responsibility increases, and that's the only reason I can't come more often.
ദൈവം പലയിടങ്ങളിൽ സഭയെ ഒഴിവാക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്നു. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പ്രാവശ്യം കേരളത്തിൽ വരുവാൻ കഴിയാത്തത്.
That's not a bad thing. It's a good thing that we can reach out to other places with this message we have heard for so many years.
നാം വളരെ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സത്യങ്ങൾ നമുക്ക് ലോകത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് പരത്തുവാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. അത് ഒരു മോശം കാര്യമല്ല.
The other advantage is that God raises up brothers here to take over the responsibility and share the word.
അത് മാത്രമല്ല, ഇവിടെയുള്ള സഹോദരന്മാരെയും ആ രീതിയിൽ ദൈവം വളർത്തുകയും അവരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുമല്ലോ.
So God does everything perfectly.
ദൈവം എല്ലാം വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്.
So our sub theme for this conference is from Hebrews chapter 4.
എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ് ഈ കോൺഫറൻസിന്റെ തീം നാം എടുത്തിരിക്കുന്നത്.
And verse 9,
9th വാക്യം.
There remains therefore a Sabbath rest for the people of God. Hebrews 4 verse 9.
4-ാം അധ്യായത്തിന്റെ 9th വാക്യം. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കും.
And the one who has entered that rest has ceased from his own works, as God did from his.
ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു.
And so it says, let us be diligent to enter into that rest, lest anyone fall through following the same example of disobedience.
അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തുവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക.
So here it speaks about a Sabbath rest.
ഒരു ശബത്ത് അനുഭവത്തെക്കുറിച്ച്,
for God's people.
ദൈവജനത്തിനുള്ള ശബത്ത് അനുഭവത്തെക്കുറിച്ച് ഇവിടെ നാം വായിക്കുന്നു.
In the Old Testament, God gave a commandment to keep the Sabbath, the seventh day, to the Jewish people.
യഹൂദരായ ആളുകൾക്ക് ശബത്ത്, ഒരു ദിവസം ശബത്ത് ആചരിക്കണം എന്നുള്ളൊരു കൽപ്പനയായിരുന്നു ദൈവം കൊടുത്തിരുന്നത്. അത് പഴയ ഉടമ്പടിയുടെ
കീഴിലായിരുന്നു.
ഇസ്രായേൽ ജനങ്ങളോട് മാത്രമായി ദൈവം ഉണ്ടാക്കിയ ഒരു നിയമമായിരുന്നു, ഉടമ്പടിയായിരുന്നു. പുറപ്പാട് 31-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കുക.
Verse 16 and
17. 16-ും 17-ും വാക്യങ്ങൾ.
Please read it.
ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബത്തിനെ നിത്യ നിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു. 6 ദിവസമുണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയത്. 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്ന് വിശ്രമിച്ചു.
It's very clear, this is a sign only between God and the children of Israel.
ഇത് വളരെ വ്യക്തമാണ്. ഇത് എനിക്കും ഇസ്രായേലിനും
മധ്യേ. If you are one of the children of Israel and you are a Jew following the old covenant, you must keep the seventh day.
നിങ്ങൾ ഇസ്രായേൽ മക്കളാണ്, നിങ്ങൾ ആ രീതിയിൽ ഒരു യഹൂദനാണ് എങ്കിൽ നിങ്ങൾ ഈ പഴയ നിയമത്തിലെ കൽപ്പന നിങ്ങൾ ആചരിക്കുവാൻ
ബാധ്യതയാണ്.
നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കരുത്, നിങ്ങൾ ജോലിയൊന്നും ചെയ്യരുത്, നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കണം.
The Jewish people have not understood that the old covenant was abolished when Christ died and rose again.
ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ പഴയ ഉടമ്പടി അത് ഇല്ലാതായി എന്നുള്ളത് ഈ യഹൂദന്മാർക്ക് അറിയില്ല.
And that a new covenant was established on the day of Pentecost.
Pentecost naalil pudhiya udambadi undai ennolum avarku arilla.
And that when Jesus died on the Sabbath day, he was buried and he was dead in the grave on the Sabbath day, and that was the end of the Sabbath.
Yes, edam ee sabath divasam Yesu Christu bhoomiki adil avan adakam cheyapettirunnu. അതിലൂടെ ശബത്ത് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതും അവരറിയുന്നില്ല.
And our dear friends, the Seventh-day Adventists also don't understand it.
മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളായ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് എന്നുള്ള വിഭാഗക്കാർക്കും
ഇതൊന്നും
ഇത് മനസ്സിലാവുന്നില്ല.
Now, we don't criticize anybody who keeps a day holy or not holy. The Bible says in Romans 14, it's okay.
ഒരു വ്യക്തി ഒരു ദിവസം വിശുദ്ധമോ ആയിട്ട് ആചരിക്കുന്നു, അതിനെ നാം കുറ്റം പറയുന്നില്ല. റോമലേഖനത്തിൽ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ.
When you miss what God has, then there is a danger.
എന്നാൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ നാം നഷ്ടപ്പെട്ടു നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ അത് അപകടകരമാണ്.
If the devil cheats you with something which is not the real thing, then that's a danger.
യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങളെ പിശാച് തൃപ്തരാക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു അപകടത്തിലാണ്.
So people think they kept the Sabbath by the Jews and the Seventh Day Adventists, that they don't do any work on a Saturday.
യഹൂദന്മാരായ ആളുകൾ അവര് ശബത്ത് ആചരിക്കുന്നത് ശനിയാഴ്ച ഒരു ജോലിയും
ചെയ്യാതെയാണ്.
അവര് ദൈവത്തെ പ്രീതിപ്പെടുത്തി ദൈവത്തിന്റെ കൽപ്പനകൾ അതിലൂടെ പ്രമാണിക്കുന്നു എന്നാണ് അവർ
ചിന്തിക്കുന്നത്.
ചില ക്രിസ്ത്യാനികളായ ആളുകൾ പറയുന്നത് അങ്ങനെയല്ല, ഞായറാഴ്ചയാണ് ശബത്ത്, അതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കും.
I believe the devil has deceived both of them because that's not the Sabbath the Bible speaks about.
എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്ന ശബത്ത് എന്നത് ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നതല്ല. പിശാച് ഈ രണ്ട് കൂട്ടരെയും വഞ്ചിച്ചിരിക്കുകയാണ്.
People sometimes say, what does it matter? It's only a name.
ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, എന്താണ് അതൊരു ഒരു പേരല്ലേ, അതെന്താണ്?
Suppose you don't know the difference between a car and a cycle.
നിങ്ങൾക്ക് ഒരു കാറിന്റെയും ഒരു സൈക്കിളിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല.
You go to a shop to buy a very expensive Mercedes Benz car.
നിങ്ങൾ ഒരു കടയിൽ ചെന്ന് വളരെ വില കൂടിയ ഒരു മെർസിഡീസ് ബെൻസ് കാർ വാങ്ങാനായിട്ടാണ് നിങ്ങൾ പോകുന്നത്.
Somebody knows that you are ignorant.
നിങ്ങൾക്ക് കാറും സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്ന് അവർക്കറിയാം എങ്കിൽ,
he sells you a cycle for 30 lakhs.
30 lakhs രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സൈക്കിളാണ് വിൽക്കുന്നതെങ്കിൽ,
this is Mercedes Benz.
നിങ്ങളോട് പറയുന്നു ഇത് Mercedes Benz കാർ ആണ് എന്ന് പറഞ്ഞു ഒരു സൈക്കിൾ.
Come home with that.
നിങ്ങൾ അതുമായി വീട്ടിലേക്ക് വരും.
And you say, what is it? It's only a name. It doesn't matter.
ഉടനെ അവർ പറയുമോ, ഇതെന്താ ഒരു പേരില്ലാതെ വ്യത്യാസമല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് പറയുമോ?
When it comes to money matters, we are not so foolish.
നമ്മൾ പണ സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ നാം ഇത്രത്തോളം മോശന്മാരല്ല.
We will not pay money for a car and come with a cycle.
നാം കാറിന് കാശ് കൊടുത്ത് സൈക്കിളുമായി വീട്ടിൽ വരില്ല.
But when it comes to spiritual things, I see the devil has deceived Christians everywhere.
എന്നാൽ ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എല്ലായിടങ്ങളിലുമുള്ള ക്രിസ്ത്യാനികളെ പിശാച് വഞ്ചിച്ചിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു.
They don't have this. They have not entered into God's Sabbath. God, the devil says, you have. It's okay.
ദൈവം നൽകിയിരിക്കുന്ന ശബത്തിലേക്ക് ശബത്ത് അനുഭവത്തിലേക്ക് പ്രവേശിക്കാത്ത ദൈവജനങ്ങൾ, എന്നാൽ പിശാച് പറയുന്നു നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു.
They're not really being baptized in the Holy Spirit. He gives them some cheap cycle and says, you are baptized in the Holy Spirit.
യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറം അനുഭവിക്കാത്ത ആളുകൾ, എന്നാൽ പിശാച് എന്തെങ്കിലും വില കുറഞ്ഞ ഒരു കാര്യം അവർക്ക് നൽകി നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറം അനുഭവിച്ചിരിക്കുന്നു
എന്നാണ്
പല പല മേഖലകളിലും ഇത് സത്യമാണ്.
So when the Lord says there is a Sabbath rest for God's people, we must see whether we have entered into it.
ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശിക്ഷിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ അത് എന്റെ ജീവിതത്തിൽ അപ്രകാരം ഞാൻ അനുഭവിക്കുന്നു എന്ന് നമ്മെ തന്നെ നാം ചോദന
ചെയ്യേണ്ടതാണ്.
നാം നമ്മോട് തന്നെ ചോദിക്കണം,
Have you experienced what it says in Hebrews in chapter 4?
എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിച്ച ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ?
There remains a Sabbath rest for God's people.
ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശിക്ഷിച്ചിരിക്കുന്നു.
And it says, be diligent, verse 11, to enter that rest, otherwise you may fall away.
അതുകൊണ്ട് ആരും അനുസരണക്കേണ്ടതിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം അസ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക.
സോ ഐ വാണ്ട് ടു ഷെയർ ഗോഡ്സ് വേർഡ് വിത്ത് യു സോ ദാറ്റ് ദ ഡെവിൾ ഡസ് നോട്ട് ഡിസീവ് യു ബൈ ഗിവിംഗ് യു എ ബൈസിക്കിൾ ആൻഡ് കോളിംഗ് ഇറ്റ് മെർസിഡീസ് ബെൻസ് കാർ.
നിങ്ങൾക്ക് ഒരു സൈക്കിൾ ശേഷം അത് മെർസിഡീസ് ബെൻസ് കാർ ആണ് എന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കുന്നതിനായി ഞാൻ ദൈവ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട്
ശ്രമിക്കുന്നു.
ഞാനൊരു ഉദാഹരണമാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ശബത്തനുഭവത്തിലേക്ക് പ്രവേശിക്കാതിരിക്കെ നിങ്ങൾ ശബത്തനുഭവത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ.
I was born again 58 years ago.
58 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചതാണ്.
But for more than 16 years after I was born again, I never entered into the Sabbath rest.
എന്നാൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച ശേഷം 16 വർഷത്തോളം ഈ ശബത്ത് അനുഭവത്തിന്റെ അനുഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല.
So I know from my experience that vast majority of Christians are also like that.
അതുകൊണ്ട് തന്നെ എനിക്കറിയാം അനേകം ക്രിസ്ത്യാനികളും മിക്കവാറും ക്രിസ്ത്യാനികളും ഈ തരത്തിലാണ് അവരുടെ ജീവിതം.
See, the Lord brought the gospel to Kerala 2000 years ago through the Apostle Thomas.
അപ്പോസ്തലനായ തോമസിലൂടെ കേരളത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സുവിശേഷം എത്തി.
That is not an accident. I believe Thomas was a man who sought the Lord and God led him here.
ദൈവത്തെ അന്വേഷിച്ച തോമസ് എന്ന ആ ദൈവഭക്തനായ മനുഷ്യനിലൂടെ ഈ സുവിശേഷം ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു ഒരു ഔചാരികമായി നടന്ന ഒരു കാര്യമല്ല.
So the purpose was that through the establishment of the gospel here, the gospel should go all over India.
ഇവിടെ ലഭിച്ച ആ സുവിശേഷം ഇന്ത്യയിൽ എങ്ങും പരക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം.
But that didn't happen.
എന്നാൽ അത് അപ്രകാരം നടന്നില്ല.
The whole of Christianity became a ritual with all the Orthodox churches that were here in the 3rd-4th century.
മൂന്നും നാലും നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഈ ഓർത്തഡോക്സ് സഭകളും അങ്ങനെയുള്ള സഭകളിലൂടെ ഇത് ഒരു മതപരമായ ചടങ്ങുകൾ മാത്രമായി അവശേഷിച്ചു.
And for many years it was like that.
അനേക വർഷങ്ങൾ അങ്ങനെയായിരുന്നു.
Then about 150 years ago, some people got a little revived here.
ഇതിനു 150 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ചില ആളുകൾക്ക് ഒരു ഉണർവുണ്ടായി.
There were some godly people.
അതിനിടയിൽ ചില ദൈവഭക്തരായ ആളുകൾ ഉണ്ടായിരുന്നു.
Came out of the Jacobite church and started a Marthoma church.
യാക്കോബ സഭയിൽ നിന്നും മാറി അവർ മർത്തോമാ സഭ തുടങ്ങി.
And then later on there were brethren churches and other churches.
Brethren സഭകൾ, Pentecostal സഭകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു.
Kerala is filled with so many different denominations.
ഇന്ന് കേരളത്തിൽ അനേക മതവിഭാഗങ്ങളെ കൊണ്ട്
നിറഞ്ഞിരിക്കുന്നു.
നാം അവരെ അവരെക്കാട്ടിലും മെച്ചമാണോ?
Why did God start another church?
എന്തുകൊണ്ടാണ് ദൈവം മറ്റൊരു സഭ ഈ കേരളത്തിൽ തുടങ്ങിയത്?
First of all, I want to tell you, I did not plant the church in Kottayam.
കോട്ടയത്തുള്ള ഈ സഭയെ ഞാനല്ല സ്ഥാപിച്ചത് എന്ന് ആദ്യം തന്നെ നിങ്ങളോട്.
No church in the world that I have started.
ലോകത്തിൽ ഒരു സ്ഥലത്തും ഒരു സഭയും ഞാൻ സ്ഥാപിച്ചിട്ടില്ല.
God started a church.
എന്നാൽ ദൈവം സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
I've gone there and helped them, that's all.
ദൈവം സ്ഥാപിച്ച സഭകളിൽ അവിടെ ഞാൻ പോയി, ഞാൻ അവരെ
സഹായിച്ചിട്ടുണ്ട്.
ദൈവം ഒരു സഭ സ്ഥാപിക്കുന്നില്ല എങ്കിൽ പാതാള ഗോപുരങ്ങൾ അവിടെ ജയിക്കും.
So many men have started churches.
അനേകം മനുഷ്യർ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
Usually to get name or honor or money or something like that.
പേരിനായി, മാനത്തിനായി, പണത്തിനായി ഇങ്ങനെയൊക്കെ അനേകം ആളുകൾ സഭകൾ സ്ഥാപിക്കാറുണ്ട്.
So I remember when I came here 34 years ago when this church started.
ഈ സഭ തുടങ്ങിയപ്പോൾ 34 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഓർക്കുന്നു.
I've come here many times since then.
അതിനെ തുടർന്ന് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്.
But it's very interesting that among those who were there when we first started the church.
ഞങ്ങൾ അന്ന് ആരംഭത്തിൽ സഭ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആളുകളിൽ
I think there's not a single person here.
അന്ന് തുടങ്ങിയ ആളുകളിൽ ഒരാൾ പോലും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
Isn't that amazing?
അതൊരു അത്ഭുതകരമായ കാര്യമല്ലേ?
What happened to them?
എന്തുപറ്റി അവർക്കെല്ലാം എന്താണ് സംഭവിച്ചത്?
They started with great zeal.
വളരെ ഉത്സാഹത്തോടെ എരിവോടുകൂടിയാണ് അവർ തുടങ്ങിയത്.
But this is not peculiar to us. It happened in the 1st century too.
ഇത് നമുക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആദ്യ നൂറ്റാണ്ടിലും ഇപ്രകാരം തന്നെയാണ് സംഭവിച്ചത്.
You know what Paul said at the end of his life?
തന്റെ ജീവിതത്തിന്റെ അവസാനം പൗലോസ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ?
2 Timothy in chapter 1.
2 തിമോത്തിയോസ് 1 അധ്യായം നിങ്ങൾ നോക്കുക.
Toward the end of his life he says this.
തന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് അവൻ ഇങ്ങനെ പറയുന്നു.
He tells Timothy.
തിമോത്തിയോസിനോട് പറയുന്നു.
He says there's something you know, Timothy.
തിമോത്തിയോസ് നിനക്ക് ഒരു കാര്യം അറിയാമല്ലോ.
Verse 2 Timothy 1 verse 15.
2 Timothy 1:15.
You are aware of the fact that all who are in Asia have turned away from me, among whom are Phygellus and Hermogenes.
He is not
talking about people who oppose them.
There
were many Jews and others who opposed Paul. He is not talking about them.
പൗലോസിനെ എതിർത്ത യഹൂദന്മാരായ മറ്റു പല
ആളുകളും
യഹൂദ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ജാതീയ മതത്തിൽ നിന്ന് അത് ഉപേക്ഷിച്ച് ക്രിസ്തുവിലേക്ക് വന്ന് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ചാണ്
പറഞ്ഞത്.
സഭയിൽ വന്നവർ എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ വിട്ടുപോയി.
So I'm not surprised that a lot of people who came with us in the beginning of all that.
ആരംഭത്തിൽ നമ്മുടെ മധ്യത്തിൽ വന്ന അങ്ങനെയുള്ള പല ആളുകളും വിട്ടുപോയി എന്നുള്ളതിൽ
I think
അത്ഭുതപ്പെടുന്നില്ല.
Why did they leave?
എന്തിനാണ് അവർ വിട്ടുപോയത്?
See, Paul gives the example of one person in 2 Timothy 4:10. Demas has loved this present world and deserted me. I'm almost certain that I know why Demas left Paul.
Demas എന്തുകൊണ്ടാണ് പൗലോസിനെ വിട്ടത് എന്നുള്ളത് എനിക്ക് ഏകദേശം ഉറപ്പാണ്.
He loved money.
അവൻ പണത്തെ സ്നേഹിച്ചു.
And he said, hanging around with Paul, I won't make much money.
അവൻ ചിന്തിച്ചു, പൗലോസിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാൽ എനിക്ക് വേണ്ടുവണ്ണം പണം സമ്പാദിക്കുവാൻ കഴിയുകയില്ല.
This guy doesn't take any money from people. Even if people want to give, he doesn't take it.
ആളുകൾ പണം കൊടുത്താൽ പോലും അദ്ദേഹം പണം സ്വീകരിക്കുന്നില്ല.
I better go and join some other apostle who will make an earn some money.
പക്ഷെ മറ്റാരെങ്കിലും മറ്റേതെങ്കിലും അപ്പോസ്തലന്റെ അടുക്കൽ പോയി നോക്കാം, അവിടെ ചെന്നാൽ എനിക്ക് കുറച്ച് പണം സമ്പാദിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. അവന് ഒരു വാക്യവും ഉദ്ധരിക്കാനുണ്ട്, കൂലിക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണ് എന്ന് കർത്താവ് പറഞ്ഞ വാക്യം ഉദ്ധരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവൻ സുവിശേഷത്തിൽ നിന്ന് ജീവിക്കണം. അവൻ പറഞ്ഞതെല്ലാം ശരിയാണ്.
His love for the world took him away from Paul.
എന്നാൽ തന്റെ ഈ ലോകത്തോടുള്ള സ്നേഹം പൗലോസിൽ നിന്നും അവനെ അകറ്റിക്കളഞ്ഞു.
And we've seen that experience with the churches that were started in different parts of India also.
ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ ആരംഭിച്ച സഭകളിൽ നാം ഈ കാര്യം കാണാറുണ്ട്.
Some people come in the beginning with great zeal.
വളരെ ഉത്സാഹത്തോടെ എരിവോടെ ആരംഭത്തിൽ വരുന്ന പല ആളുകൾ.
And then we found that in Bangalore when we started 42 years ago.
42 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ബാംഗ്ലൂരിൽ ആരംഭിച്ചപ്പോഴും ഞങ്ങൾ അത് കാണുകയുണ്ടായി.
Oh, something new. Everybody likes to listen to something new.
പുതുതായ ചില കാര്യങ്ങൾ അത് കേൾക്കുന്നു, അത് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്.
Because in Athens, Acts 17, they always like to hear something new.
അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായത്തിൽ നാം വായിക്കുന്നു, അഥേനയിലുള്ളവർ അവരെപ്പോഴും പുതിയതായിട്ട് ചില കാര്യങ്ങൾ കേൾക്കുവാൻ അവർക്ക്
താല്പര്യം.
മരണത്തിൽ നിന്ന് ഒഴിയപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവര് പറഞ്ഞു, ഓ പൗലോസ് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു, ഞങ്ങൾക്കത് കേൾക്കണം. പുതുതായി എന്തെങ്കിലും പ്രസംഗിക്കപ്പെടുമ്പോൾ അനേക ആളുകൾക്കും അത് കേൾക്കാൻ
താല്പര്യമാണ്.
പരിശുദ്ധാത്മാവിന്റെ
ദിനംതോറും
കർത്താവിനെ അനുഗമിച്ച് ക്രൂശെടുത്തുകൊണ്ട് തന്നെ താൻ ത്യജിച്ച് കർത്താവിനെ അനുഗമിക്കണം എന്ന് പറയുമ്പോൾ അതിന് ആൾക്കാർക്ക് താല്പര്യമില്ല.
All the commandments in God's word.
ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും നിങ്ങൾ അനുസരിക്കണം.
People follow away.
അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ കുറെ പേര് അവര് വിട്ടുപോകും, മാറിപ്പോകും.
There are many people like that in the early days in Bangalore.
ബാംഗ്ലൂരിലും ആരംഭ നാളുകളിൽ അങ്ങനെയുള്ള പല ആളുകൾ ഉണ്ടായിരുന്നു.
The two of us brothers who started the work there, we remain till today.
ഈ ആ ശുശ്രൂഷ പ്രവൃത്തി ആരംഭിച്ച ആ രണ്ട് സഹോദരന്മാർ അവര് ഇപ്പോഴും ഞങ്ങൾ അവിടെയുണ്ട്.
Many of them have come and gone. There's hardly anybody left there also.
മറ്റു പല ആളുകളും അവർ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. അനേകർ ഇപ്പോഴില്ല.
അനേക
സ്ഥലങ്ങളിൽ ഈ കാര്യം ആവർത്തിക്കുന്നത് ഞാൻ
കണ്ടിട്ടുണ്ട്.
ചില സ്ഥലങ്ങളിൽ അപ്രകാരം സഭ തന്നെ ഞങ്ങൾക്ക് അടച്ച് പൂട്ടേണ്ടി വന്നു. നിങ്ങൾ എല്ലാവരും മറ്റെവിടെയെങ്കിലും പോവുക എന്ന് പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്.
ചെന്നൈ,
ചെന്നൈ, പൂനെയിൽ,
Coimbatore. I said, close that church and all of you go join some other church. There's no CFC church here.
CFC church ivide illa. Ee church ippol adachu irikkunu. Ningalku vera evideyengil sabayil pogam ennu paranja chila thalangal enikku ornadu.
Because the leaders were not humble God-fearing shepherds.
Aa thalangal annu undayirunna deivakanma thaalmeyulla deivam deivathe bhayappedunna ideyanmarayirunnilla.
So we buried those churches.
അതുകൊണ്ട് ആ സഭകളെ നാം അടക്കം ചെയ്യുകയാണ്
ഉണ്ടായത്.
ആ അടക്കം മരണത്തിൽ നിന്ന്, ആ അടക്കം ചെയ്തതിൽ നിന്ന് അവിടെ നിന്ന് ഒരു ജീവൻ
ഉയർത്തുകയാണ്.
അത് സമയമെടുത്തു.
ഈ
ഞാൻ പ്രസ്താവിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നല്ല
സഭകളും.
ഹൈദരാബാദിലും ഇപ്രകാരം തന്നെ ഉണ്ടായി. ഈ സഭ നമുക്ക് അടച്ചുപൂട്ടാം, നിങ്ങൾ എല്ലാവരും മറ്റെവിടെയെങ്കിലും പോവുക എന്ന് പറഞ്ഞു.
But that also died and there was a resurrection. That's such a wonderful church there which has reached out to the whole of Andhra Pradesh.
ഇവിടെ ആ സഭയും ഒരു മരണത്തിലൂടെ കടന്നുപോയി. അതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. ഇന്ന് അന്ന് അനുഗ്രഹിക്കപ്പെട്ട സഭയായി ആന്ധ്രാപ്രദേശിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഈ സന്ദേശം
പരക്കും.
അനേക സ്ഥലങ്ങളിലും നാം ആവർത്തിച്ചു കണ്ടത് ആരംഭത്തിൽ ദൈവം കൊണ്ടുവരുന്ന പല ആളുകളും വില കൊടുക്കുവാൻ മനസ്സുള്ളവരല്ല.
കോട്ടയത്തും
അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ തുടങ്ങിയ സമയത്തുള്ള ആരെയും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ
കഴിയാത്തത്.
എന്തുകൊണ്ടാണ് അവർ വിട്ടുപോയത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ ലോകത്തെ, ഈ കാലഘട്ടത്തെ, ഈ ലോകത്തെ അവർ സ്നേഹിച്ചു. അതുകൊണ്ട് അവർ വിട്ടുപോയി. ദേമാസിനെ അവർക്ക് മാനം ആവശ്യമായിരുന്നു.
We were despised and rejected by other Christians. They didn't want that. They wanted to be respected by other Christians.
മറ്റു ക്രിസ്ത്യാനികൾ നമ്മെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് അത് വേണ്ടായിരുന്നു. മറ്റു ക്രിസ്ത്യാനികളുടെ മുമ്പിൽ അംഗീകാരം അവർ ആഗ്രഹിച്ചു.
Or they felt some of them leaders that we can't make much money here. They go other places and make money.
മറ്റു ചില ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ഇവിടെ നിന്നാൽ അധികം പണം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. മറ്റെവിടെയെങ്കിലും പോയാൽ കുറച്ചുകൂടെ പണം സമ്പാദിക്കുവാൻ കഴിയും.
Because they have such a gift of preaching.
കാരണം പ്രസംഗിക്കുവാനുള്ള നല്ല കഴിവ് അവർക്കുണ്ട്.
Why should that waste it here and get no money? They can go and preach somewhere else and make a lot of money with that gift.
ഈ പ്രസംഗിക്കുവാനുള്ള ഇത്ര നല്ല വരം എനിക്ക് ഉണ്ടായിരിക്കെ മറ്റെവിടെയെങ്കിലും പോയി കൂടുതൽ പണം സമ്പാദിക്കാമല്ലോ. എന്തുകൊണ്ട് ഈ വരം ഞാൻ ഇവിടെ നിന്ന് അതിനെ വൃഥാവാക്കി കളയുന്നു?
And they build big buildings and get a name for themselves.
വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ഒരു പേര് ഞങ്ങൾക്കായി തങ്ങൾക്കായി തന്നെ ഉണ്ടാക്കുക.
This is the history of what has happened here.
കേരളത്തിൽ നടന്ന, ഇവിടെ നടന്ന ഈ കാര്യങ്ങളുടെ ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളോട്
പറഞ്ഞത്.
ദൈവത്തിന്റെ ശബത്തിൽ പ്രവേശിക്കുക എന്നത് എന്താണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല.
There's no guarantee that all of you sitting here today will be here 10 years from now.
ഇന്ന് ഇവിടെ ഉള്ള നിങ്ങളെല്ലാവരും തന്നെ 10 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉണ്ടാകും എന്ന് ഒരു ഉറപ്പുമില്ല. എന്നാൽ നിങ്ങൾ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും.
അല്ലെങ്കിൽ
നിങ്ങൾ പറയും, നമുക്ക് പോയി ഈ സന്ദേശങ്ങൾ, നല്ല സന്ദേശങ്ങൾ കേൾക്കാം എന്ന് നിങ്ങൾ പറയും.
You know, the Lord once told Ezekiel.
എഹെസ്കേലിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു.
He said, these people come and sit and listen to you.
ഇവിടെ ഈ ആളുകൾ വന്ന് അവരിരുന്ന് നീ പറയുന്നത് അവർ കേൾക്കുന്നു.
Many years ago, the Lord showed me this verse about my own ministry.
എന്റെ ശുശ്രൂഷയെ കുറിച്ച് തന്നെ ദൈവം പല വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണിച്ച ഒരു വാക്യമാണ്.
And I have seen it fulfilled.
അത് എന്റെ ജീവിതത്തിൽ നിറവേറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
Exodus, sorry, Ezekiel chapter 33.
എഹെസ്കേൽ 33-ാം അധ്യായം.
And verse 30.
മുപ്പതാം വാക്യം.
Up to verse
33 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാർ മതിലുകൾ കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെ കുറിച്ച് സംഭാഷിച്ചു. യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾക്കുകയും എന്ന് തമ്മിൽ തമ്മിലും ഓരോരുത്തൻ തന്റെ സഹോദരനോടും പറയുന്നു. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എന്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായികൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവുമുള്ള ഒരുത്തന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല താനെ. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു, അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും.
സോ ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൻ മീ ആൻ എബിലിറ്റി ടു സ്പീക്ക് വെരി ക്ലിയർലി ആൻഡ് സിംപ്ലി ദ ട്രൂത്ത് ഓഫ് ഗോഡ്,
ദൈവിക സത്യങ്ങൾ വളരെ ലളിതമായും വ്യക്തമായും സംസാരിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഒരു വരം തന്നിരിക്കുന്നത് കൊണ്ട്
സം പീപ്പിൾ ലൈക്ക് ദാറ്റ്.
ചില ആളുകൾക്ക് അത് ഇഷ്ടമാണ്.
Like it says in verse 32, you're like a sensuous song by one who's got a beautiful voice and plays well on an instrument.
അവിടെ 32 വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവർക്ക് ചില ആളുകൾക്ക് അതൊരു മധുരസ്വരവും വാദ്യ നൈപുണ്യവുമുള്ള ഒരു തന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു.
Certain intellectual people like this type of presentation of God's word.
ചില ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ഈ തരത്തിൽ ദൈവവചനം ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ വളരെ താല്പര്യമാണ്.
They think that because they like to listen to my message, they are spiritual.
അവർ ചിന്തിക്കുന്നത് ഈ സന്ദേശങ്ങൾ കേൾക്കാനായിട്ട് അവർക്ക് താല്പര്യമുള്ളത് കൊണ്ട് അവർ ആത്മീയരാണ് എന്ന് അവർ
തെറ്റിദ്ധരിക്കും.
ദൈവം വഞ്ചിക്കപ്പെടുന്നില്ല, ഞാനും വഞ്ചിക്കപ്പെടുന്നില്ല.
Like some people, you know, sometimes the husband and wife will come and see me somewhere.
Chila sthalangalil chilappol chila oru bhagyam bhartavu vannu enne kaanaanayittu varaaru.
The brother will say, brother, I've been listening to you for 15 years.
ഇന്റർനെറ്റിലൂടെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ താങ്കളുടെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു.
So I turned to the wife and say, has he become a better husband as a result of that?
അപ്പോൾ ഞാൻ ഉടനെ ഈ ഭാര്യയോട് നോക്കി ചോദിക്കും, ഈ സന്ദേശങ്ങൾ ഇത്രയും നാൾ കേട്ടതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ നല്ലൊരു ഭർത്താവായി മാറിയിരിക്കുന്നു.
Otherwise he's just, it's like a nice song that he's listening to for 15 years.
തന്റെ ജീവിതത്തിൽ മാറ്റമില്ല എങ്കിൽ ഇത് താൻ കഴിഞ്ഞ 15 വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പാട്ട് പോലെയാണ്.
Remember this, brothers and sisters.
If
each message you hear does not produce some result in your life,
നിങ്ങൾ കേൾക്കുന്ന ഓരോ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു ഫലം ഉളവാക്കുന്നില്ല എങ്കിൽ,
like a seed that has not brought any fruit,
അത് വിതയ്ക്കപ്പെട്ട ഒരു വിത്ത് എന്നാൽ അതിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാത്ത ഒരു വിത്ത് കൂടിയാണ്.
Jesus said about that, certain people who are very excited when they first hear the word of God.
യേശുക്രിസ്തു പ്രകാരം പറഞ്ഞല്ലോ, ചില ആളുകൾ ദൈവവചനം കേൾക്കുമ്പോൾ അവർ എത്ര ഉത്സാഹത്തോടു കൂടിയാണ് കേൾക്കുന്നത്.
Seed did not go down and have depth.
എന്നാൽ ആ വിത്ത് അതിലേക്ക് പോയി അത് ആഴത്തിൽ വേര് പോയില്ല.
Soil underneath was rock.
അവിടെ ആ ബാഹ്യ ഉപരിതലത്തിൽ മാത്രം ഉള്ള മണ്ണ് അടിയിൽ പാറയായിരുന്നു എന്ന് നാം വായിക്കുന്നു.
That's why in so many churches it just collapses and they go away.
അതുകൊണ്ടാണ് അനേക സഭകൾ ഇപ്രകാരം അത് അടക്കേണ്ടി വരുന്നത്, മാറിപ്പോകുന്നത്.
Most of the denominations will not do what I did, close down the church.
മറ്റ് സഭകളൊന്നും തന്നെ ഇപ്രകാരം സഭകൾ, ഈ സഭ എന്നാൽ നമുക്ക് അടച്ചേക്കാം എന്ന് പറഞ്ഞ് സഭകളെ അടയ്ക്കാറില്ല.
നമുക്ക്
പല സ്ഥല സഭകളുണ്ട് അല്ലെങ്കിൽ സഭകളുണ്ട് എന്നുള്ള പേര് നമുക്ക് വേണം. അതുകൊണ്ട് ഇപ്പോൾ ഒരാളില്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് സഭ നടത്തിക്കൊണ്ട് പോകാം എന്നാണ് അനേക മറ്റ് സഭാ വിഭാഗങ്ങളും
പറയാറുള്ളത്.
നമുക്ക് അങ്ങനെ ഒരു പേരിന് താല്പര്യമില്ല.
And we are only wanting to please God.
ദൈവത്തെ പ്രീതിപ്പെടുത്തണം, അത് മാത്രമാണ്
നമ്മുടെ.
ദൈവത്തിന് ഈ സഭയിൽ ദൈവത്തിന് സന്തോഷമില്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സഭയായിട്ട് കൂടുന്നതിലും താല്പര്യമില്ല.
And so when people first took Paul, he said, okay, go, I'm not worried about it.
പൗലോസിനെ വിട്ട് ആളുകൾ പോയപ്പോൾ പൗലോസിന് അതുകൊണ്ട് ബോധസ്മാരപ്പെട്ടില്ല, ശരി അവർക്ക് പോകണമെങ്കിൽ പോകട്ടെ.
God's will is that the church should continue overcoming the gates of powers of darkness till he comes.
കർത്താവിന്റെ വരവ് വരെ ആ സഭ പാതാള ഗോത്രത്തെ ജയിച്ചു നിൽക്കണം എന്നാണ് ദൈവത്തിന്റെ താല്പര്യം.
That in every generation there must be a new generation coming up that carries on the same truth.
ഓരോ തലമുറയിലും ഈ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകൾ പുതിയ തലമുറ ഉണാകരമെന്ന്
ആഗ്രഹിക്കുന്നു.
പൗലോസ് പറഞ്ഞ കാര്യങ്ങളിൽ മാത്രം ആശ്രയിക്കണമെന്നല്ല.
In every generation God wants a prophetic voice.
ഓരോ തലമുറയിലും സഭകളിൽ അപ്രകാരം പ്രവചന ഉള്ള പ്രവചന ശബ്ദം നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
That speaks the truth of God according to the present needs.
ആ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ദൈവ വചനം സംസാരിക്കുന്ന ആളുകൾ എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
That can discern between a person who just speaks the right language and a really godly person.
യഥാർത്ഥത്തിൽ ദൈവഭക്തനായ ഒരു വ്യക്തിയെയും ദൈവഭക്തിയുടെ വാക്കുകൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ വിവേചിക്കാൻ കഴിയുന്ന ആളുകൾ എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
So let me show you Genesis chapter 1.
ഞാൻ നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ കാണിക്കും.
Show you something about this matter of entering into God's rest.
ദൈവത്തിന്റെ ശബത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നും കാണിക്കാം.
It says here that God, verse 20, Genesis 1:27, he created man in his own image, and in the image of God he created him. And he blessed them. And then it says, verse 31, he saw all that he had made, and it was very good.
താൻ ഉണ്ടാക്കിയതിനെ 31-ാം വാക്യം ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു.
And then it says in verse chapter 2 verse 2 he rested.
അന്നേ തുടർന്നാണ് രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവത്തിന് അതായിരുന്നു ആദ്യത്തെ ശബത്ത് ദിവസം.
And the very interesting thing is that that was Adam's first day.
അത് ആദാമിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്.
God had worked for 6 days.
ദൈവം ആറ് ദിവസം പ്രവർത്തിച്ചു.
God was not tired. He was just teaching a principle.
ദൈവം അവിടെ ദൈവം ക്ഷീണിച്ചതുകൊണ്ടല്ല ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായത്. ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്.
That when we have made man in my image and the work is completed,
മനുഷ്യനെ എന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ ശേഷം ആ പ്രവൃത്തി പൂർത്തിയായപ്പോൾ ഈ മുഴുവൻ അഖിലാണ്ടത്തെ ഈ മനുഷ്യന് വേണ്ടി ഞാൻ ഉണ്ടാക്കി.
And I look at everything and I say it's very good.
ഞാൻ എല്ലാത്തിനെയും നോക്കിയ ശേഷം അത് വളരെ നല്ലതാണ് എന്ന്
പറയുന്നു.
അതിനുശേഷം
I can rest. And ask man to enter into my rest on the basis of what I have done for him.
ഞാൻ മനുഷ്യന് വേണ്ടി ചെയ്തതിൽ അടിസ്ഥാനമാക്കി ഞാനിപ്പോൾ നിവൃത്തനാകുന്നു. ഞാനിപ്പോൾ ആ ശബത്ത് അനുഭവത്തിൽ ഞാൻ ഇരിക്കുന്നത് പോലെ അവനും എന്റെ ശബത്തിലേക്ക് പ്രവേശിക്കണമെന്ന്
പറയും.
അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചോളം ആദ്യം തന്നെ എന്നോടുള്ള കൂട്ടായ്മയെ അവൻ വിലമതിക്കുവാനായിട്ട്
പഠിക്കണം.
ആദാമിന്റെ ജോലി ആ തോട്ടം നോക്കുക എന്നുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം.
ചാപ്റ്റർ 2 വേഴ്സ് 15.
രണ്ടാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
He had a job for man just like he has a job for all of us.
നമുക്കെല്ലാവർക്കും ഒരു ജോലി ഉള്ളതുപോലെ ഈ ആദാമിനും ഒരു ജോലി ഉണ്ടായിരുന്നു. 15-ാം വാക്യത്തിൽ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും.
I don't need a job for you to make money. A job for God that you have to do.
പണം ഉണ്ടാക്കുവാനുള്ള ഒരു ജോലിയല്ല, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ജോലി.
How many of you believe that God has got a job for you to do on this earth before you leave?
ഈ ഭൂമിയിൽ നിങ്ങൾ ഭൂമിയിൽ നിന്നും നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി നിങ്ങളെ
ദൈവം.
നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പാഴാക്കും.
And the plan you have made for your life may not be God's plan for your life.
ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള പദ്ധതി ആയിരിക്കണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി
ഉണ്ടാക്കിയത്.
നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തി ആയിരിക്കണമെന്നില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്.
ഐ നോ സോ മെനി പീപ്പിൾ ഹു മെസ്ഡ് അപ് ദെയർ ലൈഫ് ബിക്കോസ് ദേ മാരീഡ് ദി റോങ് പേഴ്സൺ.
തങ്ങൾ തെറ്റായ വ്യക്തിയെ വിവാഹം കഴിച്ചത് കൊണ്ട് തങ്ങളുടെ വിവാഹ ജീവിതം ആകെ കുഴപ്പത്തിലായ പലരെയും ഇരിക്കുന്നു.
Some years ago I prayed to the Lord and asked him a question.
ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവനോട് ഒരു ചോദ്യം ചോദിച്ചു.
When I talk to the Lord, there are many questions that I ask him for which I don't have the answer.
ഞാൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പല ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം.
Many times I get an answer.
പല സമയങ്ങളിലും എനിക്ക് ഉത്തരം ലഭിക്കാറുണ്ട്.
Some questions he has not answered yet.
ചില ചോദ്യങ്ങൾക്ക് അവൻ ഇതുവരെ ഉത്തരം പറഞ്ഞില്ല.
But one of those questions was this.
അങ്ങനെ
I said, Lord, there are 1,200 million people in India, 120 crores.
120 കോടി ജനങ്ങൾ ദൈവമേ ഇന്ത്യയിലുണ്ട്.
What a lot of people.
എത്രയധികം ആളുകൾ.
More than almost any country on the earth.
ഈ ഭൂമിയിലുള്ള മറ്റേതും രാജ്യത്തെക്കാട്ടിലും കൂടുതൽ ജനങ്ങൾ.
Why are there not more apostles and prophets?
എന്തുകൊണ്ടാണ് ദൈവമേ ഈ രാജ്യത്ത് കൂടുതൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇല്ലാത്തത്? എന്തുകൊണ്ടാണ്?
യു പുട്ട് അപ്പോസ്തലസ് ആൻഡ് പ്രോഫറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് ഷെപ്പേർഡ്സ് ആൻഡ് എവാഞ്ചലിസ്റ്റ്സ് ടു ബിൽഡ് യുവർ ചർച്ച്.
അങ്ങയുടെ സഭയെ സ്ഥാപിക്കുവാനായിട്ട് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും മിഡിയന്മാരെയും പഠിപ്പിക്കുന്നവരെയും ഒക്കെ കർത്താവ്
നിയമിച്ചു.
എന്തുകൊണ്ടാണ് ദൈവമേ ഇന്ത്യയിൽ അപ്രകാരമുള്ള ആളുകൾ
കുറവാകുന്നത്?
നിങ്ങൾ അപ്രകാരം ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം.
That burden came in my heart because from almost all my life my prayer has been, Lord, I want your name to be glorified in India.
ദൈവമേ ഇന്ത്യയിലെ നാമം മഹിമപ്പെടണമേ എന്ന് അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്
From my youngest days I was praying, Lord, I want your name to be glorified in India.
ദൈവമേ അങ്ങയുടെ നാമം ഇന്ത്യയിൽ ബഹുത്വപ്പെടുന്ന ചെറുപ്പ പ്രായം മുതൽ ഞാൻ പ്രാർത്ഥിച്ചു
തുടങ്ങുകയാണ്.
അപ്രകാരം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന അനേക വർഷങ്ങളിലെ ഭാരം കൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ദൈവത്തോട്
ചോദിച്ചത്.
ദൈവമേനോട് പറഞ്ഞു,
there are many people whom I call
ഞാൻ വിളിച്ച അനേക ആളുകൾ
to be my prophets in India.
എന്റെ പ്രവാചകന്മാരാകുവാനായിട്ട് ഞാൻ വിളിച്ചവർ.
But some went and married the wrong person.
എന്നാൽ അതിൽ ചിലർ തെറ്റായ ഒരു വ്യക്തിയെ പോയി വിവാഹം കഴിച്ചു.
Some went after some money from America.
മറ്റു ചിലർ അമേരിക്കയിൽ നിന്നുള്ള പണത്തിന്റെ പുറകെ പോയി.
Some sought their own in some other way.
മറ്റു ചില വഴികളിലൂടെ തങ്ങളുടെ സ്വാർത്ഥം അന്വേഷിച്ചു.
And in the years when I tried to prove them, to test whether they could be my servants, they failed.
കൊണ്ട് അവരെ എന്റെ വേലക്കാരായി അവർ നിൽക്കുമോ എന്ന് അറിയുവാനായിട്ട് അവരെ പരിശോധിച്ചപ്പോൾ പരിശോധനകളിൽ അവർ പരാജയപ്പെട്ടു.
That's why there are not so many prophets and apostles.
അതുകൊണ്ടാണ് ഇന്ന് അനേക പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഈ നാട്ടിലില്ലാത്തത്.
I'm saying that to the younger generation here.
എന്തുകൊണ്ടാണ് ഇവിടെയുള്ള അടുത്ത തലമുറയോട് ചെറുപ്പക്കാരോട് ഞാനിത് പറയുന്നത്?
God may have a plan for your life. I believe he has.
ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു, ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Seek him with all your heart.
ഒരു ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുക.
And he can fulfill it in your life.
നിങ്ങളുടെ ജീവിതത്തിൽ അവിടത്തേക്ക് അത് നിവർത്തിക്കുവാൻ
കഴിയും. You have to come into fellowship with him before you can work for him.
എന്നാൽ അവന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവനോടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ വരണം.
He had a specific work for Adam when he made him.
ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രത്യേക ദൗത്യത്തോടു കൂടിയാണ് ആദാമിനെ
സൃഷ്ടിച്ചത്.
നിനക്ക് നിന്നെ സൃഷ്ടിച്ചു, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന്
പറഞ്ഞു.
ഒരു ദിനത്തെ കുറിച്ച്
ഉദ്ദേശിക്കുന്നു. നിങ്ങൾ
ദൈവത്തിന്റെ മകനാണോ മകളാണെങ്കിൽ നിങ്ങളും ആ ശബ്ദം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഒരു പദ്ധതിയുണ്ട് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്.
And it is not just to get married to someone, bring up children, take some job, educate those children.
നിങ്ങൾ ഒരു വ്യക്തി വിവാഹം കഴിക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് മാത്രമല്ല നിങ്ങളെ
കുറിച്ചുള്ള
അവരെ പഠിപ്പിക്കുവാനായിട്ട് നിങ്ങളൊരു ജോലി
കണ്ടെത്തണം.
ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ അവർക്ക് ജോലി കണ്ടെത്തണം, കുഞ്ഞുങ്ങളെ വിവാഹം
കഴിപ്പിക്കണം.
That
is what a lot of Christians are doing. Meanwhile, just keep going to some church. During your life, go to some church. No, there's much more God has for you.
അതിനപ്പുറത്ത് ദൈവത്തിന്റെ നിങ്ങളുടെ
ജീവിതത്തിൽ
ആദാമിനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നതുപോലെ വ്യക്തമായ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്. നിങ്ങളുടെ ആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് നഷ്ടമായി
പോകരുത്.
ദൈവത്തിന് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തം ചിലപ്പോൾ നിറവേറാതെ പോകാനുള്ള സാധ്യതയുണ്ട്.
Some people think if God makes a promise to me, it will definitely be fulfilled.
ദൈവം എനിക്ക് ഒരു വാഗ്ദത്തം നൽകിയാൽ അത് ഉറപ്പായിട്ട് നിറവേറും എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്.
I will show you right at the beginning of the Bible how God made a promise to somebody, it was not fulfilled.
ദൈവവചനത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവം ഒരു വ്യക്തിക്ക് നൽകിയ ഒരു വാഗ്ദത്തം അത് നിറവേറാതിരുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു.
Have you heard of the promises of God that were not fulfilled?
ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ നിറവേറാത്ത വാഗ്ദത്തങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
Listen to us.
നിങ്ങൾ ഇത് കേൾക്കുക.
Exodus chapter 3.
പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം.
God told Moses to gather the elders of Israel together in verse 16.
16-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചു കൂട്ടുവാനായിട്ട് പറഞ്ഞു.
And tell them the Lord has appeared to me.
അവരോട് പറയുക, ദൈവം എനിക്ക്
പ്രത്യക്ഷനായി.
ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുവാൻ പോകുന്നു?
I'm going to do two things for all of you.
നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ രണ്ട് കാര്യം ചെയ്യും.
So whom was he speaking?
ആരോടായിരുന്നു സംസാരിക്കുന്നത്?
Verse 16, the elders of Israel.
ഇസ്രായേൽ മൂപ്പന്മാരോടാണ് സംസാരിക്കുന്നത്.
I will do two things for you.
രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി.
Number 1, verse 17, I'll bring you out of the affliction of Egypt.
ഇസ്രായേലിലെ കഷ്ടതയിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും.
നമ്പർ 2,
രണ്ടാമത്തേത്,
I will bring you into the land of the Canaanite, Hittite, Amorite, Perizzite, the land flowing with milk and honey.
പാലും തേനും ഒഴുകുന്ന കനാന്യരുടെയും ഹിത്യരുടെയും അമോര്യരുടെയും ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും.
Two promises.
രണ്ട് വാഗ്ദത്തങ്ങൾ.
None of these elders experienced the second promise.
ഈ മൂപ്പന്മാരിൽ ആരും തന്നെ ഈ രണ്ടാമത്തെ വാഗ്ദത്തം അവർ അനുഭവിച്ചില്ല.
Joshua and Caleb were not among these elders.
യോശുവയും കാലേബും ഈ മൂപ്പന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളല്ല.
മച്ച് യങ്ങർ പീപ്പിൾ.
അവർ വളരെ ചെറുപ്പക്കാരായ
ആളുകളായിരുന്നു.
അവർ ആ വാഗ്ദത്തത്തെ.
But all these elders experienced promise number 1 and perished without experiencing promise number 2.
ഈ മൂപ്പന്മാരെല്ലാവരും തന്നെ ഒന്നാമത്തെ വാഗ്ദത്തം അനുഭവിച്ചെങ്കിലും രണ്ടാമത്തെ വാഗ്ദത്തം അനുഭവിക്കാതെ അവരെ നശിച്ചു.
Here in the beginning of the Bible we have an example of God giving a promise and it is not fulfilled.
ദൈവവചനത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവം ഒരു വാഗ്ദത്തം നൽകിയെങ്കിലും ആ വാഗ്ദത്തം നിറവേറ്റാത്തതിനെ നാം കാണും.
It's like God telling somebody, I've got a plan for you to take you into the land of Canaan and he never goes there.
ഒരു വ്യക്തിയോട് ദൈവം പറയുന്നു, കനാനിലേക്ക് പോകുവാനായിട്ട് പ്രവേശിക്കുവാനുള്ള ഒരു വാഗ്ദത്തം ഞാൻ നിനക്ക് നൽകുന്നു, പക്ഷേ ആ വ്യക്തി അവിടെ പോകുന്നേയില്ല.
Because they don't respond in faith to what God has said.
ദൈവം പറഞ്ഞതിനോട് വിശ്വാസത്തിൽ പ്രതികരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്.
Is it possible that some of you,
നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ
സംഭവിച്ചു,
നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുവാൻ
സാധ്യതയുണ്ട്?
ഒരുപക്ഷെ പണത്തിന്റെ പുറകെ മാനത്തിന്റെ പുറകെ പോയതുകൊണ്ട്,
you got offended with what you heard in the church,
അല്ലെങ്കിൽ സഭയിൽ നിങ്ങൾ കേട്ട ചില വചനങ്ങൾ കൊണ്ട് മുറിപ്പെട്ട് നിങ്ങൾ പോയോ?
Since some of you young people are listening to this today, are you serious about trying to fulfill God's plan for your life?
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുവാനുള്ള ഒരു ഗൗരവം ചെറുപ്പക്കാരെ നിങ്ങൾക്കുണ്ടോ?
I am very thankful that God spoke to my heart the same time I got baptized when I was 21 years old. January 1961, that was when I got baptized. I was born again for 1.5 years, but I was sort of going a bit back and forth for some time.
അതിന് മുമ്പ് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചെങ്കിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും
മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു.
എന്നാൽ ഞാൻ സ്നാനപ്പെട്ട ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു
നിർണ്ണയമാണ്.
ഇപ്പോൾ ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് ഞാൻ അപ്പോൾ ഇന്ത്യൻ നേവിയിലെ ഒരു
ഓഫീസറായിരുന്നു.
എനിക്ക് നേവിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം വരെ പോകുവാനുള്ള താല്പര്യം
എനിക്കുണ്ട്.
എന്നാൽ ദൈവം എന്നോട് അന്ന്
സംസാരിച്ചു,
എനിക്ക് നിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഉത്തമമായ പദ്ധതിയുണ്ട്. എന്നാൽ ദൈവം എന്നെ നിർബന്ധിച്ചില്ല. നിനക്ക് ദൈവം നൽകുന്ന ആ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിറവേറണമോ അതോ നിനക്ക് നിന്റെ തന്നെ പദ്ധതി വഴിയാണോ വേണ്ടത്? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നില്ല.
I never knew it for many years thereafter.
അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്ന് എനിക്ക് മനസ്സിലായില്ല.
He led the Israelites day by day by the pillar of cloud.
ഓരോ ദിവസവും ദിനം തോറുമാണ് ഇസ്രായേൽ മക്കളെ മേഘത്തോളിലൂടെ
നടത്തിയത്.
നമ്മുടെ ഭാവിയെ കുറിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു മാപ്പ് നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ മുമ്പോട്ട് വിടുന്നത്.
Today, if you are taking somebody out of Egypt and to Canaan, you will draw a map and say, this is the route to follow and get in here.
In the Egypt, you will draw a map and say, this is the route to follow and get in here. That's
not God's way.
God
will not show you all that He has for you in the future.
ഭാവിയിൽ നിങ്ങൾക്ക് ഉള്ളതെല്ലാം തന്നെ ദൈവം നിങ്ങളെ കാണിച്ചു തരികയാണ്.
He did not show me anything.
എനിക്ക് ഒന്നും തന്നെ ദൈവം കാണിച്ചു തന്നില്ല.
He showed me one step.
ഒറ്റ ഒരു ചുവട് ദൈവം കാണിച്ചു.
Baptism.
സ്നാനം.
Next step.
അടുത്ത ചുവട്.
Return all the money that you have cheated from the government through taxes.
ടാക്സിലൂടെ ഗവൺമെന്റിനെ വെട്ടിച്ച എല്ലാ പണവും ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കുക.
So I calculated.
ഞാനപ്പോ അതിന്റെ കണക്ക് കൂട്ടി.
It's about 3-4 months salary of mine.
അന്ന് എനിക്കുണ്ടായിരുന്ന 3-4 മാസത്തെ ശമ്പളം.
I saved up and one day I gave it back.
ഞാൻ അത് അപ്രകാരം സ്വരൂപിച്ച് ഒരു ദിവസം ഞാൻ അതെല്ലാം തിരിച്ചു കൊടുത്തു.
The next step.
അടുത്ത ചുവട്.
When you were 12 years old, you stole one stamp from your cousin.
നിനക്ക് 12 വയസ്സുണ്ടായിരുന്നപ്പോൾ നീ നിന്റെ കസിന്റെ കയ്യിൽ നിന്ന് ഒരു സ്റ്റാമ്പ് മോഷ്ടിച്ചു.
He stopped collecting stamps. I also stopped collecting stamps.
എന്റെ കസിനും സ്റ്റാമ്പ് ശേഖരണം നിർത്തി. ഞാനും സ്റ്റാമ്പ് ശേഖരണം നിർത്തി.
Apologize to him.
അവനോട് പോയി ക്ഷമ ചോദിക്കുക.
I don't have that stamp. You can't return it. But apologize.
ഇപ്പോൾ തിരിച്ചു കൊടുക്കാൻ ആ സ്റ്റാമ്പ് എന്റെ കയ്യിലില്ല. അവനോട് പോയി ക്ഷമയെങ്കിലും ചോദിക്കുക.
That was more difficult than returning the 4-month salary.
4 മാസത്തെ ശമ്പളം തിരിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും ഈ എന്റെ കസിനോട് പോയി ക്ഷമ ചോദിക്കുന്നതായിരുന്നു എനിക്ക് കൂടുതൽ
ബുദ്ധിമുട്ട്. 10 വർഷം
മുമ്പ് ഈ സംഭവിച്ച ഈ കാര്യത്തെ കുറിച്ച് വന്ന് ക്ഷമ ചോദിക്കുന്ന ഇവരെന്തൊരു പോഷനാണ് എന്ന് എന്റെ കസിൻ ചിന്തിക്കില്ലേ.
ഗോഡ് വാസ് ടെസ്റ്റിംഗ് മൈ ഒബീഡിയൻസ്.
എന്റെ അനുസരണത്തെ ദൈവം
പരിശോധിക്കുകയാണ്.
അതുകൊണ്ട് ഞാൻ ആ കത്ത് എഴുതി. എന്റെ കത്തിന്റെ ഞാൻ ഒരു കത്ത് എഴുതി.
Little by little God began to lead me. So just like the pillar of cloud.
അങ്ങനെ ക്രമേണ ദൈവം എന്നെ മുമ്പോട്ട് നയിക്കുവാനായിട്ട് തുടങ്ങി.
I would not know the next
സംഭവം
പോലും.
എന്താണ് അടുത്ത ചുവട് എന്നുള്ളത് ഞാൻ ആദ്യത്തെ ചുവട് ചെയ്യാതെ എനിക്ക് മനസ്സിലാവുകയില്ല.
If I had not taken those steps, I would be still stuck there. Somewhere in the wilderness, even today.
അന്ന് ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അനുസരിച്ചില്ലായിരുന്നു എങ്കിൽ തുടർന്നുള്ള സ്റ്റെപ്പുകൾ എനിക്ക് കാണുവാൻ കഴിയാതെ ഞാനും മനാന്തരത്തിൽ കറങ്ങുന്ന ഒരു
വ്യക്തിയെയും.
നിങ്ങളിൽ ചിലരോട് ദൈവം വ്യക്തമായിട്ട് ഒരു കാര്യം ചെയ്യുവാനായിട്ട് പറഞ്ഞ് നിങ്ങൾ ചെയ്യാത്തിടത്തോളം നിങ്ങൾ ആ വനാന്തരത്തിൽ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും.
God's promise will not be fulfilled.
ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുകയില്ല.
Maybe you are supposed to be an apostle or a prophet, but you'll never be one.
ഒരുപക്ഷേ നിങ്ങൾ ഒരു പ്രവാചകനോ അപ്പോസ്തലനോ ആയി മാറേണ്ട വ്യക്തി എന്നാൽ നിങ്ങൾ അപ്രകാരമാകുന്നില്ല.
Maybe you are supposed to be the wife of an apostle or a prophet, but you'll never be one.
നിങ്ങൾ ഒരുപക്ഷേ ഒരു അപ്പോസ്തലനോ പ്രവാചകനോ ഭാര്യയാകേണ്ട വ്യക്തി, പക്ഷേ നിങ്ങൾ അങ്ങനെ ആകുന്നില്ല.
Because there's something else you choose in your life.
കാരണം
there's something else that you choose.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു കാര്യം.
Some honor for yourself, some position, some money, some gain.
നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ചില പണത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ അന്വേഷണം.
And so God had a plan for Adam.
ദൈവത്തിന് ആദാമിനെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്.
But to fulfill that plan,
ആ പദ്ധതി
God said, before you go into the garden, spend one day with me.
നീ തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, നീ വേല ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിവസം എന്നോടൊപ്പം ചെല്ലുക.
Your first day is a Sabbath day.
നിന്റെ ആദ്യത്തെ ദിവസം അതൊരു ശബത്ത് ദിവസമായിരിക്കും.
That is the meaning of the Sabbath.
ശബത്തിന്റെ അർത്ഥമാണ്.
Enter into the Sabbath rest means to dwell in God's presence before we do anything.
നാം എന്തും ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കുക എന്നുള്ളതാണ് ശബത്ത് അനുഭവം എന്നതിന്റെ അർത്ഥം.
And to live there.
അവിടെ നാം വസിക്കുക.
To live in a perpetual Sabbath while we are serving God.
ദൈവത്തെ നാം സൂക്ഷിക്കുമ്പോൾ തന്നെ നാം ഒരു ശബത്ത് അനുഭവത്തിൽ തുടർമാനമായിട്ട് തുടരുക.
Outwardly we are serving.
ബാഹ്യമായി നാം പ്രവർത്തിക്കുന്നു.
Inwardly we are at rest.
എന്നാൽ ആന്തരികമായി നാം സ്വസ്ഥതയിലാണ്.
That is how God wanted Adam to live.
അങ്ങനെയാണ് ആദാം ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു.
But he didn't live like that.
എന്നാൽ ആദാം അങ്ങനെയല്ല ജീവിച്ചത്.
The first day he was in God's presence.
ഒന്നാമത്തെ ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ.
The next day he listened to his wife. He was out of God's presence.
എന്നാൽ രണ്ടാമത്തെ ദിവസം അവൻ തന്റെ ഭാര്യയെ കേട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയി.
That is how sin came into the world. He listened to the devil.
അങ്ങനെയാണ് ഈ ഭൂമിയിൽ പാപം വന്നത്. അതിന്റെ ശബ്ദം കേട്ടുകൊണ്ട്.
Why?
എന്തുകൊണ്ട്?
Because the devil said, this beautiful thing God has created, take it.
ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ കാര്യം ഇത് നീ എടുക്കുക എന്ന് പിശാച് പറഞ്ഞു.
Something beautiful God has created.
ദൈവം സൃഷ്ടിച്ചത് വളരെ മനോഹരമായ.
In his case it was a tree.
അവനെ സംബന്ധിച്ചോളം അതൊരു വൃക്ഷമാണ്.
In your case it may be a girl.
നിങ്ങളെ സംബന്ധിച്ചോളം അതൊരു പെൺകുട്ടിയാണ്.
A beautiful person God created.
ദൈവം സൃഷ്ടിച്ച ഒരു മനോഹരമായ.
And the devil says, take her.
പിശാച് പറയുന്നു, നീ അവളെ എടുത്തുകൊള്ളുക.
You don't remain in God's rest.
നിങ്ങൾ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നിങ്ങൾ അമർന്നിരിക്കുന്നു.
You miss God's will.
ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ.
Wonderful job God did that the devil offers you.
അല്ലെങ്കിൽ പിശാച് നിങ്ങൾക്ക് നൽകുന്ന ഒരു വളരെ വലിയ ഒരു ജോലി.
And you choose that because of money. You don't seek the will of God.
ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാതെ നിങ്ങൾ പണം മാത്രം നോക്കി അത് നിങ്ങൾ തിരഞ്ഞെടുക്കും.
Same thing that happened in Genesis 3 has happened to numerous people in the world.
ഈ ലോകത്തിൽ അനേക ആളുകളുടെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം സംഭവിച്ച കാര്യം സംഭവിച്ചു.
They did not enter into God's rest and remain there.
കാരണം ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ച് ആ സ്വസ്ഥതയിൽ അവർ തുടരാൻ.
God wants us to live a life of perpetual rest, living a perpetual Sabbath.
തുടർമാനമായുള്ള ശബത്തിന്റെ അനുഭവത്തിൽ നാം ജീവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും.
Very few people understand this. Very few people preach about it.
വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ കാര്യം.
Some of you have been believers for so many years.
അനേക വർഷങ്ങൾ വിശ്വാസികളായിരുന്ന നിങ്ങൾ ചിലർ.
Have you ever heard anybody preach to you about entering into the Sabbath rest?
ദൈവത്തിന്റെ ശബത്ത് അനുഭവത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ഈ വിഷയത്തെ ആസ്പദമാക്കി ആരെങ്കിലും
പ്രസംഗിക്കുന്നത്
നിങ്ങളുടെ വേറെ പുസ്തകത്തിലുണ്ട്. പല പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ട്.
The Bible says my people go astray because they lack understanding.
എന്റെ ജനം അവര് ദൈവത്തെ അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു.
So in our church we seek to bring back God's people to the way of understanding.
അതുകൊണ്ട് നമ്മുടെ സഭകളിൽ ആളുകളെ ദൈവവചനത്തിന്റെ അറിവിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
So what do we learn from that first Sabbath rest?
ആദ്യത്തെ ശബത്ത് അനുഭവത്തിലേക്ക് നാം എന്താണ് പഠിക്കുന്നത്?
Number of things.
പല കാര്യങ്ങൾ.
One, God has prepared everything for you before he begins his plan for your life.
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള പദ്ധതി ദൈവം നിറവേറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാം ദൈവം.
Everything he had made in 6 days and then he made Adam.
ആറ് ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് ആദാമിനെ സൃഷ്ടിച്ചത്.
It's wonderful to know that.
That
before you were born, God made a plan for your life. See Psalm 139. David is speaking about the time when he was woven in his mother's womb. Verse 13.
ഉദരത്തിൽ ഉരുവാകുന്ന സമയത്തെ കുറിച്ചാണ് പൗലോസ് ദാവീദ് അവിടെ
സംസാരിക്കുന്നത്. എന്റെ
അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടങ്ങി.
And then he says, while I was there in my mother's womb.
ഞാൻ അവിടെ എന്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത്.
Verse 16, your eyes saw my unformed body.
ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു.
You know, the body is not yet properly formed.
അവിടെ ശരീരം രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ തന്നെ
it's still being formed in the mother's womb.
അമ്മയുടെ ഉദരത്തിൽ ഉരുവായിക്കൊണ്ടിരിക്കുകയാണ്.
God saw it.
ദൈവം കണ്ടു.
You believe that?
നിങ്ങൾ അത് വായിച്ചു?
I believe it with all my heart.
ഞാൻ അത് മുഴു ഹൃദയത്തോടെ വിശ്വസിക്കുന്നു.
My parents were married for 5 years. They had no children.
എന്റെ മാതാപിതാക്കൾ അവരുടെ വിവാഹശേഷം 5 വർഷം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു.
My father was a born again, God fearing man.
വീണ്ടും ജനനം പ്രാപിച്ച ദൈവം ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ അദ്ദേഹം പ്രാർത്ഥിച്ചു.
Man was born after 5 years of marriage. I believe God saw my substance inside my mother's womb.
എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉള്ളപ്പോൾ തന്നെ
പിണ്ഡാകാരമായിരുന്നപ്പോൾ തന്നെ
ഞാൻ അവിടെ ആയിരുന്നപ്പോൾ
He made a plan for my life.
എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പദ്ധതി ദൈവം ഉണ്ടാക്കി.
All the days I'm supposed to live on the earth.
ഈ ഭൂമിയിൽ ഞാൻ എത്ര നാൾ ജീവിക്കണം?
It's written there.
അവിടെ
days that were ordained for me.
നിയമിക്കപ്പെട്ട നാളുകൾ.
Before there was even one of them, and they're not yet born.
ഞാൻ ജനിച്ചിട്ടില്ല, ആ നാളുകൾ ഒന്നും തന്നെ ആയിട്ടില്ല. അപ്പോൾ തന്നെ ദൈവം ആ നാളുകൾ നിയമിച്ചിരിക്കുന്നു.
I don't believe that the number of my days is determined by man.
എന്റെ ജീവിതത്തിന്റെ നാളുകൾ മനുഷ്യനാണ് തീരുമാനിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
Nobody can kill me before God's time.
ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് ഒരു വ്യക്തിക്കും എന്നെ കൊല്ലുവാൻ കഴിയില്ല.
I cannot have an accident before God's time.
ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുകയില്ല.
I cannot get a sickness that will kill me before God's time.
ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് എന്നെ കൊല്ലുവാന ഒരു രോഗം എനിക്ക് ഉണ്ടാവുകയില്ല.
My body is made of the same dust that any terrorist body is made of.
ഈ ഏക തീവ്രവാദിയുടെയും ശരീരം ഉണ്ടാക്കിയ അതേ മണ്ണിൽ നിന്ന് പൊടിയിൽ നിന്നാണ് എന്റെ ശരീരവും ഉണ്ടാക്കിയത്.
And there is a curse on this earth. It was cursed by God in Adam's time.
ആദാമിന്റെ കാലത്തിൽ തന്നെ ദൈവം ഈ ഭൂമിയെ ശമിച്ചതാ. ഈ മണ്ണിന് ഒരു ശാപമുണ്ട്.
That is why we get sick.
അതുകൊണ്ടാണ് ഇടയ്ക്ക് നമുക്ക് രോഗങ്ങൾ വരുന്നത്.
I can also get sick.
എനിക്കും ഇടയ്ക്ക് രോഗങ്ങൾ വരും.
But God has mercy on us and helps us by his life to overcome that.
എന്നാൽ ദൈവം നമ്മോട് കരുണ ഉണ്ടാവും, കരുണ കാണിക്കുകയും തന്റെ ജീവനാൽ നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യും.
I don't believe that this body has already become what it is supposed to be one day.
എന്നാൽ
One day it will be a glorious body. It's not yet that glorious body now.
ഒരു സമയത്ത് മഹത്വീകരിക്കുന്ന ഒരു ശരീരമായിട്ട് അത് മാറും. അങ്ങനെ
I don't believe I will live free from sickness and free from death and all that.
ഞാൻ രോഗം ഇല്ലാതെ, മരണമില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
See, sickness, there are three stages to death.
മരണത്തിന് മൂന്ന് പടികളുണ്ട്.
It's written in the Bible.
അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
I like to find everything in the scripture.
ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ആധാരമായിട്ട് ദൈവവചനം തന്നെയാണ് നോക്കാറുള്ളത്.
Here it is, 1 Corinthians 11. 1
കൊരിന്ത്യർ 11 അധ്യായം.
Verse 30.
1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 30 വാക്യം.
See the last part of it.
അതിന്റെ അവസാന ഭാഗം.
Weakness, sickness, death.
ബലഹീന രോഗികൾ, നിദ്ര. പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകർ നിദ്ര
പോകുന്നു. All those people who say we will never be sick should also say we will never die.
ഞങ്ങൾക്ക് രോഗം വരില്ല എന്ന് പറയുന്ന ആളുകൾ അവരതോടൊപ്പം പറയണം ഞങ്ങൾ മരിക്കുകയില്ല എന്ന് പറയണം.
Weakness, sickness and death come to all people.
ബലഹീനത, രോഗം, മരണം എല്ലാവർക്കും വരും.
Came to Jesus.
യേശുവും.
Because his body was made from the dust of this earth.
കാരണം യേശുവിന്റെ ശരീരവും ഈ ഭൂമിയിലെ മണ്ണ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്.
It was not any supernatural dust.
അത് യേശുവിന്റെ ശരീരം ഉണ്ടാക്കിയപ്പോ അത് സ്വർഗത്തിൽ നിന്നുള്ള മണ്ണായിരുന്നില്ല.
അങ്ങനെയെങ്കിൽ
യേശു മരിക്കുകയില്ല. എന്നാൽ യേശു മരിച്ചു.
And rose again a glorified body.
എന്നാൽ യേശു മരിച്ചതിനു ശേഷം ഒരു മഹത്വപ്പെട്ട
ശരീരവുമായിട്ട്
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് നിങ്ങൾ
പറഞ്ഞു.
എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ്
ഞാൻ I want that plan. I don't care. I'm willing to give up all my plans. I want that plan.
എന്നാൽ 21 വയസ്സുള്ളപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്റെ ജീവിതത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ പദ്ധതി എന്റെ ജീവിതത്തിൽ എനിക്കത് വേണം.
I will only marry the one whom you show to me.
അങ്ങ് എനിക്ക് കാണിച്ചു തരുന്ന വ്യക്തിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ.
I will do what you want me to do.
കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അത് എനിക്ക് ചെയ്യണം.
And very quickly God gave me the power of the Holy Spirit.
അധികം താമസിക്കാതെ തന്നെ ദൈവം പരിശുദ്ധാത്മാവിന്റെ
ഗിഫ്റ്റ് ഓഫ് ടു പ്രീച്ച് ഗോഡ്സ് വേർഡ്.
ദൈവവചനം സംസാരിക്കുവാനുള്ള
വരം.
ദൈവത്തിന് എന്റെ കുറിച്ചൊരു പദ്ധതി
ഉണ്ടായിരുന്നു.
എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് പ്രസംഗിക്കുന്ന ഒരു വരമായിരിക്കണം.
യു മസ്റ്റ് ബിലീവ്. that you are, if you have given your life to Christ, you are a member of the body of Christ.
എന്നാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾ
അറിയണം.
നിങ്ങൾക്ക് ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമെങ്കിൽ നിങ്ങൾ ദൈവത്തിലുള്ള സ്വസ്ഥത കണ്ടെത്തണം.
Let me describe what unrest is like.
അസ്വസ്ഥത എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വിവരിച്ചു തരട്ടെ.
Isaiah chapter 57. Verse 20 and
21.
The wicked are like the tossing sea which cannot be quiet. Its waters toss up refuse and mud. There is no peace for the wicked.
ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു.
This is the picture of unrest in the heart.
ഹൃദയത്തിലുള്ള അസ്വസ്ഥതയുടെ ഒരു ചിത്രമാണ്.
Always tossed about in the heart.
ഹൃദയത്തിൽ എപ്പോഴും കലങ്ങി മറിയുന്ന അവസ്ഥ.
And all the mud in the bottom is tossed up. All the rotten stuff is tossed up.
അടിയിലുള്ള എല്ലാ അഴുകിയ കാര്യങ്ങളും അത് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വരും.
You know, it's like they throw all types of rubbish into the sea.
കടലിലേക്ക് എല്ലാ ചേറും അഴുക്കും ഒക്കെ തള്ളാറുണ്ട്.
ആളുകൾക്ക്
ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ
കൊണ്ടുപോയി
ഒരു കാറ്റടിക്കുമ്പോ കൊടുങ്കാറ്റടിക്കുമ്പോ കടൽ ശോഭം ഉണ്ടാവുമ്പോ ഇതെല്ലാം അടിയിൽ നിന്ന് പൊങ്ങി
വരും. ഇത്
അടിയിൽ നിന്ന് പൊങ്ങി മുകളിലേക്ക്
വരും.
അവിടെ ആളുകൾ എറിഞ്ഞ എല്ലാ കാര്യങ്ങളും പൊങ്ങി മുകളിലേക്ക് വരും.
That is the mark of a man who is in unrest.
അസ്വസ്ഥനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ്.
Always things that are buried long ago will be brought up.
അനേക വർഷങ്ങൾക്ക് മുമ്പ് അവൻ അടിയിൽ ഇട്ട കാര്യങ്ങൾ പൊങ്ങി മുകളിലേക്ക് വരും.
You see that in a marriage sometimes.
ചില വിവാഹങ്ങളിൽ അത് കാണാറുണ്ട്.
Where a wife or a husband may tell the other person.
ഭാര്യയോ ഭർത്താവോ മറ്റേ വ്യക്തിയോട് പറയും,
ദിസ് ഇസ് വാട്ട് യു ഡിഡ് 25 ഇയേഴ്സ് അഗോ,
25 വർഷം മുമ്പ് നീ ചെയ്തത് എനിക്കറിയാം.
ആൻഡ് ദിസ് ഇസ് ഹൗ യു സ്പോക്ക് ടു മൈ മദർ ഓർ മൈ ഫാദർ 10 ഇയേഴ്സ് അഗോ,
10 വർഷം മുമ്പ് എന്റെ അമ്മയോട് നീ ഇങ്ങനെയാ പറഞ്ഞത്.
ദിസ് ഇസ് വാട്ട് യു ഡിഡ് ടു മീ,
ഇതാണ് നീ എന്നോട് ചെയ്തത്.
സംടൈംസ് ദേ ഹാവ് ഡേറ്റ്സ് ഓൾസോ, ദേ കാൻ ടെൽ യു ദി ഡേറ്റ് ഓൺ വിച്ച്.
ചില സമയത്ത് കൃത്യമായിട്ട് ഡേറ്റ് വരെ പറയും.
ഇറ്റ് ഈസ് ഓൾ ദിസ് റബിഷ് അറ്റ് ദി ബോട്ടം ഓഫ് ദി സീ ബീ ടോസ്ഡ് അപ്പ് ടോസ്ഡ് അപ്പ് ടോസ്ഡ് അപ്പ്.
കടലിന്റെ അടിത്തട്ടിലുള്ള ഈ ചെറിയും ചേറും അഴുക്കെല്ലാം മുകളിലേക്ക്
പോകുന്നു.
അവര് വിശ്വാസികളാണ് എന്ന് അവർ ചിന്തിക്കുന്നു.
ഗോഡ് ഹാസ് ഫോർഗിവൻ ദം മില്യൺസ് ഓഫ് സിൻസ്.
അവരുടെ ലക്ഷക്കണക്കിന് പാപങ്ങൾ ദൈവം ക്ഷമിച്ചിട്ടുണ്ട്.
ബട്ട് ദേ കാനോട്ട് ഫോർഗീവ് ഓർ ഫോർഗെറ്റ് സം ഫ്യൂ സ്മോൾ തിങ്സ് പീപ്പിൾ ഡിഡ്.
എന്നാൽ ആളുകൾ
ഇയേഴ്സ് അഗോ,
ചില വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ജീവിതത്തിൽ ചെയ്ത ചെറിയ ചില കാര്യങ്ങൾ ഓർക്കുവാൻ അവർക്ക് കഴിയുന്നില്ല.
18th of September 1975
ഈ ചെയ്ത കാര്യം അത് അവരെ ഓർത്തിരിക്കുന്നു.
Do you have anything like that in your heart?
നിങ്ങളുടെ ഹൃദയത്തിൽ അപ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വരാറുണ്ടോ?
യു ഹാവ് എൻട്രഡ് ഇൻടു ഗോഡ്സ് റെസ്റ്റ്.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ
പ്രവേശിക്കും.
നിങ്ങൾ വീണ്ടും ജനിച്ചു.
But your heart is like the troubled sea, always tossing up refuse and garbage.
എന്നാൽ ഈ അടങ്ങാത്ത ഈ കടൽ പോലെ, കലങ്ങി മറിയുന്ന കടൽ പോലെ നിങ്ങൾ ചോറും ചെളിയും മേലോട്ട് തള്ളുന്ന ഒരു വ്യക്തിയാണ്.
So let me start like teaching children ABC.
കുഞ്ഞുങ്ങൾക്ക് എ ബി സി പഠിപ്പിക്കുന്നത് പോലെ ഞാൻ തുടങ്ങട്ടെ. നിങ്ങൾക്ക് സ്വസ്ഥതയിലേക്ക് യഥാർത്ഥത്തിൽ പ്രവേശിക്കുവാൻ താല്പര്യമുണ്ട്.
നമ്പർ വൺ,
ഒന്നാമത്തെ കാര്യം,
ഫോർഗീവ് ഓൾ ദി പീപ്പിൾ ഹു ഹാവ് ഡൺ യു റോങ്.
നിങ്ങൾക്കെതിരെ ആളുകൾ തെറ്റ് ചെയ്ത എല്ലാ വ്യക്തികളോടും നിങ്ങൾ ക്ഷമിക്കുക.
യു കാൻ്റ് ഫോർഗെറ്റ് അബൌട്ട് ദം ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓൺ അവർ മെമ്മറി.
നമ്മുടെ ഓർമ്മയെ കുറിച്ച് നമുക്ക് നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും മറക്കുവാൻ നിങ്ങൾക്ക്
കഴിഞ്ഞില്ലെന്ന്.
എന്നാൽ നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ നിങ്ങളുടെ സഹോദരനോടോ സഹോദരിയോടോ സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് അടിയിൽ നിന്ന് പൊക്കി മുകളിലേക്ക്
കൊണ്ടുവരാതിരിക്കും.
നിങ്ങളുടെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അത് പൊക്കി മുകളിലേക്ക് കൊണ്ടുവരുന്നത്.
There are many, you know, I am a servant of the Lord and therefore I have been a target of the devil for many years.
അനേക വർഷങ്ങളായി ഞാൻ ഒരു ദൈവദാസൻ ആയതുകൊണ്ട് തന്നെ പിശാച് എന്നെ നോട്ടം
വെച്ചിരിക്കുകയാണ്.
മറ്റുള്ള ആളുകളെക്കാട്ടിലും കൂടുതൽ പിശാചിന്റെ നോട്ടം പുള്ളിയാണ്.
Because I preach the whole counsel of God.
കാരണം ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും ഞാൻ പ്രസ്താവിക്കുന്നു.
So, but the devil doesn't come directly, he comes through people.
പിശാച് നേരിട്ടല്ല എന്റെ അടുത്തേക്ക് വരുന്നത്, മറ്റാളുകളിലൂടെ എന്റെ അടുത്തേക്ക് വരുന്നത്.
I am not surprised when people tell false stories about me.
അതുകൊണ്ട് എന്നെ കുറിച്ച് ആളുകൾ തെറ്റായ കഥകൾ പരത്തുമ്പോൾ പറയുമ്പോൾ ഞാൻ
അസ്വസ്ഥനാകാറില്ല.
അവര് പല തരത്തിലുള്ള തെറ്റായ കഥകൾ പറയാറുണ്ട്.
Some people used to say long ago that I was pulling people's tongues to make them speak in tongues.
അനേക വർഷങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ പറഞ്ഞു, ആളുകളെ അന്യഭാഷയിൽ സംസാരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആളുകളുടെ നാക്ക് പിടിച്ച് വലിക്കാറുണ്ട്.
When Brother Vincent from Tamil Nadu gave one of my CDs to somebody,
തമിഴ്നാട്ടിലുള്ള സഹോദരൻ വിൻസെന്റ് എന്റെ ഒരു സിഡി മറ്റാർക്കും ഒരാൾക്ക് കൊടുത്തപ്പോൾ ഞാൻ ഇത് കേൾക്കുകയില്ല. കാരണം ജാക്മനല്ലേ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് രണ്ടാമതൊരു കല്യാണം കഴിച്ചു. എന്തൊക്കെ കഥകൾ.
സോ ബ്രദർ വിൻസെന്റ് ഹാഡ് ടു ഷോ ഹിം ദ ഫോട്ടോഗ്രാഫ് ഓഫ് മൈ മാരേജ്.
എന്റെ വിവാഹത്തിന്റെ വിവാഹ ചിത്രം കാഴ്ച ബ്രദർ വിൻസെന്റിന് അദ്ദേഹത്തിനോട് പറയേണ്ടി വന്നു. ഞാൻ അന്നത്തെ ആ ഭാര്യ തന്നെയാണ് ഇപ്പോഴും വിവാഹം
കഴിച്ചിരിക്കുന്നത്.
നിങ്ങൾ ദൈവത്തെ സേവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ ചിത്രം ഞാൻ നിങ്ങൾക്ക്. അവരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല.
Garbage coming up in my heart. No.
അത് കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ചെറു ചേറും ചെളിയും മൂനിലേക്ക്
am a perfect rest in God.
ഞാൻ ദൈവത്തിൽ പൂർണ്ണ സ്വസ്ഥതയിലാണ്.
I feel sorry for them that they are messing up their life.
അവരുടെ ജീവിതം ഈ രീതിയിൽ അവര് ഇപ്രകാരം അവർ പറയുന്നുണ്ട് എന്നോർത്ത് അവരെ കുറിച്ച് എനിക്ക് ദുഃഖമുണ്ട്.
Telling all these lies that they have transferred to God to one day.
ഒരു ദിവസം ദൈവത്തിന് മുമ്പാകെ ഈ കള്ളമൊക്കെ പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ അവരെ അത് ക്ഷമിക്കുക, ക്ഷമിക്കുക.
That somebody said something against you, forgive him immediately.
ആരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ ഉടനെ തന്നെ ആ വ്യക്തിയോട് ക്ഷമിക്കും.
You must have an attitude like Jesus where you're willing to forgive into the future also.
യേശു ചെയ്തതുപോലെ ഭാവിയിലേക്കും കൂടെ നിങ്ങൾ ക്ഷമിക്കുക, ഒരു മനോഭാവം വെച്ച് പുലർത്തുക.
Have you read the Bible carefully? Jesus forgave into the future.
യേശു ക്രിസ്തു ഭാവിയിലേക്ക് കൂടെ ക്ഷമിച്ചതിനെ കുറിച്ച് നിങ്ങൾ കൃത്യതയോടെ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ?
That is the way to be at rest.
വാക്യത്തിൽ അവിടെ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവനെ സൗഖ്യമാക്കി.
And the dumb man spoke and saw.
അപ്പൊ ഉടനെ ആ വ്യക്തി ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു.
And the people said, this must be the son of David.
ഉടനെ പുരുഷാരം പറഞ്ഞു, ഇവൻ ദാവീദ് പുത്രൻ.
But the Pharisees were very jealous.
എന്ന പരിശുദ്ധന്മാർ ഇത് കേട്ടിട്ട് അവർക്ക്
ഭയങ്കര,
അവർക്ക് ഈ പിശാചിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല.
And the people stopped admiring them and started admiring Jesus.
പരിശുദ്ധന്മാരെ അഭിനന്ദിക്കുന്നത് വിട്ട് യേശുവിന്റെ പുറകെ ആളുകൾ
അതുകൊണ്ട്
അവർക്ക് അസൂയ തോന്നി.
And they said, no, this is through the power of the devil. This is the ruler of the devil here. Beelzebul, verse
22. They
called Jesus the ruler of
demons. They called
him Satan.
Beelzebul
is another name for Satan.
What did
Jesus
say?
You know, in the Old Testament, Miriam just questioned Moses about his wife and he got leprosy.
Miriam, Moses, ചോദ്യം ചെയ്ത ഉടനെ തന്നെ മറിയാമിന് കുഷ്ഠരോഗം വന്നത് നിങ്ങൾക്കറിയാം.
Some people made Elisha fun of his bald head and they were eaten by bears.
എലീഷയുടെ കഷണ്ടിയെ കുറിച്ച് തമാശ പറയുകയും കളിയാക്കുകയും ചെയ്ത ചില ബാല്യക്കാരെ ഉടനെ തന്നെ കരടി തിന്നതായിട്ട് നാം വായിക്കും.
But when they called Jesus the devil,
എന്നാൽ യേശുവിനെ സാത്താനെ എന്ന് വിളിച്ചപ്പോൾ,
no bears, no leprosy,
അവിടെ കുഷ്ഠരോഗം ഉണ്ടായില്ല, കരടി വന്നില്ല,
forgiveness,
അവിടെ വന്നത് ക്ഷമയാണ്.
Verse 32.
32-ാം വാക്യം.
You have spoken a word against the Son of Man, it's forgiven.
ആരെങ്കിലും മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും.
I believe the word son of man, Jesus was saying, I'm just an ordinary man.
Yesu Christu manushyaputhran enna vaakilude Yesu Christu parayan shramichathu njan oru sadharana manushyana.
So forgive us.
Ningalode kshamichirikkunnu.
And it is for the future also.
Bhaviyilekkum kooda thirathu parayukayan.
Whoever shall in the future speak a word against the son of man is forgiven.
Aarengil manushyaputhrane nere oru vaakku paranjal അത് ക്ഷമിക്കപ്പെടും.
It's not just this what they did there.
അവിടെ ചെയ്ത കാര്യം മാത്രമല്ല.
In the future,
ഭാവിയിലും
whoever,
ആരെങ്കിലും,
today there are all types of people saying all types of wrong things about Jesus.
യേശുവിനെ കുറിച്ച് അനേക തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പറയുന്ന എത്രയോ ആളുകൾ.
Much worse things than they said about me.
എന്നെ കുറിച്ച് ആളുകൾ പറഞ്ഞതിനെക്കാട്ടിലും വളരെ മോശമായ കാര്യങ്ങൾ.
I don't want to mention the things I heard people say publicly in different countries about Jesus.
യേശുവിനെ കുറിച്ച് അനേക രാജ്യങ്ങളിൽ ആളുകൾ പറയുന്ന പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോഴും പറ്റാത്ത
കാര്യങ്ങൾ.
യേശുവിനെ കുറിച്ച് തെറ്റായ കഥകൾ വെച്ച് സിനിമ വരെ ഉണ്ടാക്കിയ ആളുകൾ അവരോട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു.
Wonderful to have that attitude.
അങ്ങനെയുള്ള ഒരു മനോഭാവം.
I learned something from that.
അതിലൊന്ന് ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു.
I say, Lord, I must also have this attitude of future forgiveness for anyone who ever speaks a word against me anywhere.
കർത്താവേ, ആരെങ്കിലും എന്നോട് ഒരു വാക്ക് ഭാവിയിൽ സംസാരിച്ചാൽ പോലും ക്ഷമിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മനോഭാവം എനിക്ക് നൽകണമേ.
Maybe next year or 5 years from now.
ഒരുപക്ഷെ അടുത്ത വർഷം അല്ലെങ്കിൽ 5 വർഷത്തിന്
somebody does something or says something to hurt me.
കർത്താവേ, എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയുന്നു അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു, അത് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു.
Already forgiven now.
ഇപ്പോൾ തന്നെ ക്ഷമിക്കപ്പെട്ടു.
So when I hear it 5 years from now,
5 വർഷത്തിന് ശേഷം ഞാൻ അത് കേൾക്കുമ്പോൾ,
it's okay, it was forgiven long ago.
അത് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നേരത്തെ തന്നെ അത് ക്ഷമിക്കപ്പെട്ടതാണല്ലോ.
Result is my heart is at rest.
അതിന്റെ ഫലം എന്താണ്? എന്റെ ഹൃദയം സ്വസ്ഥതയിലാണ്.
Why is your heart disturbed when you heard somebody said something against you?
എന്നെ കുറിച്ച് ആരോ എന്തോ പറയുന്നത് ഞാൻ കേട്ടു, ഉടനെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം
അക്ഷമരാകുന്നത്?
മകളെ കുറിച്ച് ആരോ ഒരു തെറ്റായ കഥ പ്രചരിപ്പിച്ചു,
അല്ലെങ്കിൽ
നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ഒരു തെറ്റായ കഥ ആളുകൾ,
അല്ലെങ്കിൽ
നിങ്ങളുടെ
സഭയെ,
എന്തുകൊണ്ടാണ് അത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നത്?
ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു എന്റർ ഇൻടു ദിസ് ലൈഫ് ഓഫ് future forgiveness.
നിങ്ങൾക്ക് ഭാവിയിലും നിങ്ങൾ ക്ഷമിക്കുന്ന ഈ ഒരു മനോഭാവത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കടന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Then you will enter into what God wanted Adam to have on his first Sabbath day.
ആദാമിന് തന്റെ ആദ്യത്തെ ശബത്ത് ദിവസത്തിൽ ദൈവം എപ്രകാരം ആയിരിക്കണമോ അത് നിങ്ങളുടെ ജീവിതത്തിലും അപ്രകാരം
അനുഭവിക്കുക.
ദൈവത്തിന്റെ ശബത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആദ്യത്തെ പടി ഇതാണ്.
Now, there are different ways to forgive people.
ആളുകളോട് ക്ഷമിക്കുന്നതിന് പല വഴികളുണ്ട്.
One is with the threat, if you don't forgive others, God will not forgive you.
നിങ്ങൾ ആളുകളോട് ക്ഷമിക്കില്ല എങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ഒരു,
that is also Matthew 6:15.
മത്തായി 6:15 ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രേരിച്ച് നിങ്ങൾക്ക് ക്ഷമിക്കാം.
That is the last way to teach people to forgive.
നിങ്ങൾ ആളുകളെ ക്ഷമിക്കാനായിട്ട് പഠിപ്പിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ മാർഗമാണ്.
I tell people that also.
ഞാൻ ആളുകളോട് അതും പറയാറുണ്ട്.
Just like if the children don't listen to you when you tell them, then you have to spank them like that.
ആള് കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയുമ്പോൾ അവർ കേൾക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ അവരെ അടിക്കേണ്ടി വരും.
That is like that.
ആ വാക്യം അങ്ങനെയാണ്.
Don't wait till God hits you with a stick.
ദൈവം ഒരു വടി കൊണ്ട് നിങ്ങളെ അടിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല.
Jesus says, forgive, you forgive.
നിങ്ങൾ യേശു പറയുന്നത് നിങ്ങൾ ബോധപൂർവം നിങ്ങൾ
ക്ഷമിക്കും.
നിങ്ങളിൽ നിങ്ങൾ ചില ഒരു വീട്ടു പാഠം നിങ്ങൾ ചെയ്യണം, ഹോംവർക്ക് ചെയ്യണം.
റൈറ്റ് നൗ,
ഇപ്പോൾ തന്നെ.
Think right now.
ഇപ്പോൾ തന്നെ നിങ്ങൾ,
if there is anybody you know you have not forgiven.
നിങ്ങൾ ക്ഷമിക്കാത്ത നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾ ഇതുവരെ ക്ഷമിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ?
Children, maybe somebody in your school.
കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സ്കൂളിലുള്ള ആരെങ്കിലും നിങ്ങൾ ക്ഷമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ?
Angry with your daddy or mommy for something they did or didn't do.
അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവോ പിതാവോ നിങ്ങളോട് ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു കാര്യം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾ ക്ഷമിക്കാതിരുന്നിട്ടുണ്ടോ?
Can anybody's name come to your mind who has done something against you and you've not forgiven that person?
നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു, എന്നാൽ ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഏതെങ്കിലും പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
Right now,
ഇപ്പോൾ തന്നെ
say, Lord, I forgive that person.
ദൈവമേ, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു എന്ന് പറയുക.
Maybe your husband, maybe your wife.
ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, നിങ്ങളുടെ ഭാര്യയായിരിക്കാം.
Have you all forgiven your mother-in-law?
നിങ്ങളുടെ അമ്മായി അമ്മയോട് നിങ്ങൾ എല്ലാവരും ക്ഷമിച്ചിട്ടുണ്ടോ?
That's someone sometimes most difficult person to forgive.
ചില സമയത്ത് വളരെ പ്രയാസമാണ് അമ്മായിയമ്മയോട് ക്ഷമിക്കാൻ.
ഓർ സം ബ്രദർ ഹു ചീറ്റഡ് യു ഓഫ് ദിസ് ഫാമിലി പ്രോപ്പർട്ടി.
അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ സ്വത്ത് അപഹരിച്ച ഒരു സഹോദരനോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ?
യു ആർ ലൂസിംഗ് ഗോഡ്സ് കോളിംഗ് ഓൺ യുവർ ലൈഫ് ഫോർ എ ലിറ്റിൽ ബിറ്റ് ഓഫ് മണി.
നിങ്ങൾ കുറച്ച് പണത്തിന് വേണ്ടി ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ
വിളിയും
ആരെങ്കിലുമായിക്കൊള്ളട്ടെ, ആ ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവത്തോട് പറയുക, കർത്താവെ, ഞാൻ ആ വ്യക്തിയോട് ഇപ്പോൾ തന്നെ ഞാൻ
ശ്രമിക്കും.
അത് ഞാൻ
പറയുന്ന
ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വീട്ടുപാഠം, ഗൃഹപാഠം അതാണ്.
ടുമോറോ ഈവനിംഗ് അറ്റ് ദ ഈവനിംഗ് മീറ്റിംഗ്,
നാളെ വൈകുന്നേരത്തെ മീറ്റിംഗിൽ,
we want to pray for the baptism in the Holy Spirit.
നാളത്തെ വൈകുന്നേര മീറ്റിംഗിന് ശേഷം പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നാം പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു.
A lot of people go for this without any preparation.
എന്നാൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി അന്വേഷിക്കുന്ന പലരും അതിനുള്ള ഒരുക്കത്തോടു കൂടി അല്ല അപ്രകാരം
പോകാറുണ്ട്.
ചില ആളുകളൊക്കെ ഇപ്രകാരം ഒരു ഏതെങ്കിലും കാത്തിരിപ്പ് യോഗത്തിന് പോയി ആളുകളൊക്കെ എന്തൊക്കെയോ വെച്ച് ഉണ്ടാക്കുന്നു, എനിക്കും അവിടെ പോയി എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ ശൂന്യമായ കൈ നിങ്ങളുടെ തലയിലേക്ക് വെക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെ നിങ്ങൾ
വഞ്ചിക്കരുത്.
ഹൃദയം ഒരുക്കപ്പെടണം, നിങ്ങളുടെ ഹൃദയം
തുറന്നിരിക്കണം.
നിങ്ങൾ വിശപ്പോടെ
ദൈവത്തിന്
വേണ്ടിയുള്ള ദാഹം
നിങ്ങൾക്കുണ്ടാകും.
ഇവിടെയുള്ള ഏറ്റവും ചെറിയ വ്യക്തിയൊക്കെ പോലും പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവം അത് കൊടുക്കാതിരിക്കുകയില്ല. എന്നാൽ അതിന്റെ ആദ്യത്തെ പടി എന്നുള്ളത് മറ്റുള്ളവരോട് ക്ഷമിക്കുക
എന്നുള്ളതാണ്.
അങ്ങനെയാണ് നാം
ദൈവത്തെ.
ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു പരാതി ഉണ്ടാകരുത്.
ലൂക്കോസ്
10 അധ്യായം.
Sometimes you can serve God and have a complaint against people.
ചിലപ്പോൾ ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത്, എന്നാൽ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ആളുകളോട് പരാതിയുമായി
you have a complaint about somebody in your church who is not doing what you think he should do.
സഭയിൽ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പരാതിയുണ്ടോ?
I had a complaint like that once years ago.
അനേക വർഷങ്ങൾക്ക് മുമ്പ് അപ്രകാരം ഒരു പരാതി എനിക്കുണ്ടായിരുന്നു.
We were very few people in those days. We had a building, CFC building, our first building.
ഞങ്ങൾ അന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രം ഉള്ളപ്പോൾ ഞങ്ങൾക്ക് സിഎസ്സിയുടെ ആദ്യത്തെ ആ ഹാളിലാണ് ഞങ്ങൾ
കൂടിക്കൊണ്ടിരുന്നത്.
അവിടെ പല ആളുകൾക്കും വ്യത്യസ്തമായ ജോലി ഞങ്ങൾ
പഠിപ്പിച്ചിരുന്നു.
അന്ന് ഒരു വൃത്തിയാക്കേണ്ട ദിവസം.
So the brother who was supposed to clean the toilet never turned up.
അന്ന് ഞങ്ങളുടെ ടോയ്ലറ്റ് ഞങ്ങളുടെ കക്കൂസ് വൃത്തിയാക്കേണ്ട വ്യക്തി അന്ന് വന്നില്ല.
സോ ഐ വണ്ടർഡ് വൈ ഡിഡ്ന്റ് കം.
എന്താ അദ്ദേഹം വരാഞ്ഞത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു.
ആൻഡ് ദി ലോർഡ് സെഡ് ടു മീ,
ദൈവം എന്നോട് പറഞ്ഞു,
വൈ വെയിറ്റ് ഫോർ ഹിം, യു ഗോ ആൻഡ് ഡു ഇറ്റ്.
നീ എന്തിനാണ് അവന് വേണ്ടി കാത്തിരിക്കുന്നത്, നീ പോയി അത് വൃത്തിയാക്കുക.
യുവർ ഹൗസ് ഇസ് മൈ ഹൗസ് ആൻഡ് മൈ ഹൗസ് ഇസ് യുവർ ഹൗസ്.
നിന്റെ വീട് എന്റെ വീടാണ്, എന്റെ വീട് നിന്റെ വീടാണ്.
ഇത് യുവർ ഹൗസ്,
ഇത് നിന്റെ വീടല്ലേ.
യു ഡോണ്ട് എക്സ്പെക്ട് സംബഡി എൽസ് ടു കം ആൻഡ് ക്ലീൻ ദി
ടോയ്ലറ്റ്. ആരെങ്കിലും കക്കൂസ് വൃത്തിയാക്കാനായിട്ട് വരണമെങ്കിൽ
യുവർ ഹൗസ് ഉണ്ട്.
നീ നിന്റെ വീട്ടിൽ നീയല്ലേ ചെയ്യുന്നത്, ഇവിടെയും അതുതന്നെ
ചെയ്യും.
അപ്പൊ ഞാൻ പോയി കക്കൂസൊക്കെ
വൃത്തിയാക്കും.
ഇന്ന് ഞാൻ അത് ചെയ്യാൻ സന്നദ്ധനാണ്.
ഗോഡ്സ് ഹൗസ് ഇസ് മൈ ഹൗസ്,
ദൈവത്തിന്റെ വീട് എന്റെ വീടാണ്.
ഐ ഓൾവേസ് ബിലീവ് ദാറ്റ്.
ഞാൻ എപ്പോഴും അത് വിശ്വസിക്കും.
സോ ഐ ആം നോട്ട് വെയിറ്റിംഗ് ഫോർ അദർ പീപ്പിൾ ടു കം ആൻഡ് ഡു സംതിങ്.
അതുകൊണ്ട് മറ്റാരെങ്കിലും വന്ന ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്.
Maybe like that.
അങ്ങനെയുള്ള ഒരു വ്യക്തി
അങ്ങനെയെങ്കിൽ
നിങ്ങൾ ചില കാര്യങ്ങൾ
നടത്തുന്നു.
ദൈവത്തിന്റെ വീട് എന്റെ വീടാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വചനം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുകയും ചെയ്യും.
When you are willing to do any lowly, dirty job in God's house, he will give you an anointed ministry also in that house.
ദൈവത്തിന്റെ ഭവനത്തിൽ ഏറ്റവും താണ ഏറ്റവും ചെറിയ ഒരു ജോലി പോലും നീ ചെയ്യുവാൻ സന്നദ്ധനാകുമ്പോൾ ദൈവം നിനക്ക് അഭിഷേകമുള്ള ഒരു
യേശുവിന്റെ
പാദപീഠത്തിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിലുള്ള സ്വസ്ഥതയുടെ ഒരു ചിത്രമാണ്.
I always want to have that attitude.
ആ ഒരു മനോഭാവം എപ്പോഴും വെച്ച്
പുലർത്തുന്നു.
ദൈവമേ, ഞാൻ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു.
Sometimes when I wake up in the middle of the night,
ചിലപ്പോൾ ഞാൻ രാത്രിയിൽ ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ,
speak Lord, your servant is listening.
ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ, അടിയൻ കർത്താവേ, അടിയൻ ഇതാ കേൾക്കുന്നു. അങ്ങനോട്
whenever you have a quiet moment, say, Lord, your servant is listening, speak to me.
നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ശാന്തമായ ഒരു നിമിഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുക, കർത്താവേ, അടിയനിതാ, അടിയൻ കേൾക്കുന്നു.
If you confess all known sin,
നിങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്ന പാപങ്ങളെല്ലാം നിങ്ങൾ ഏറ്റു
പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
നിങ്ങൾ എല്ലാവരോടും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ,
you will hear God speaking to you.
ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും.
But Martha, verse 40, was worried about preparing so many things.
എന്നാൽ മാർത്തയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് പല ശുശ്രൂഷകളിൽ ദൈവത്തെ അവിടെ കർത്താവിന് വേണ്ടിയാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, തനിക്ക് വേണ്ടിയായിരുന്നില്ല.
All the time while she was serving, she was criticizing him, Mary, in her heart.
എന്നാൽ താൻ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും ഹൃദയത്തിൽ മറിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ അപ്രകാരം ദൈവത്തെ നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നു, പക്ഷേ ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ, ഈ വ്യക്തി ഇങ്ങനെ, നിങ്ങളുടെ ഉള്ളിൽ കുറ്റം
പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അവൾ ദൈവത്തിന്റെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് പരാതി
പറഞ്ഞു.
കർത്താവ് അവളോട് എന്താണ് പറഞ്ഞത്? മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു
മനസ്സിലാക്കി,
നീ ഉണ്ടാക്കുന്ന ഈ ചോറിലും കറിയിലുമല്ല എന്റെ താല്പര്യം.
ഓൺലി വൺ തിങ് ദാറ്റ് യു നീഡ്,
ഒരു കാര്യം മാത്രമാണ്. അതാണ് മറിയ നല്ല അംശം
തിരഞ്ഞെടുത്തത്.
എന്റെ സാന്നിധ്യത്തിലുള്ള സ്വസ്ഥത അനുഭവിക്കുക.
The Lord spoke that word to me more than 50 years ago.
50 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ആ വാക്കിലൂടെ എന്നോട്,
this is how you must serve me.
നീ ഇങ്ങനെയാണ് എന്നെ ശുശ്രൂഷിക്കുക.
Like Mary sitting at my feet.
മറിയ എന്റെ പാദത്തിൽ ഇരിക്കുന്നത് പോലെ.
Listening to me.
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ.
The first book I wrote was a book called Supreme Priorities.
ഞാൻ എഴുതിയ ആദ്യത്തെ പുസ്തകം സുപ്രീം പ്രയോറിറ്റീസ്, മുൻഗണനകൾ, മുൻഗണന എന്ന പുസ്തകമാണ്.
Very first chapter there I spoke about this.
ആ പുസ്തകത്തിന്റെ ഏറ്റവും ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഞാൻ ഈ കാര്യം
പറഞ്ഞു.
അത് എന്റെ ഹൃദയത്തെ പിടിച്ചിരുന്ന ഒരു
കാര്യം.
യേശു എവിടെയാണോ അവിടെ യേശുവിന്റെ പാദത്തിലിരുന്ന് യേശുവിന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കണം.
I will have a word for myself.
അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള ഒരു വാക്ക് എനിക്ക്
ലഭിക്കും.
മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാൻ ഉതകുമാറുള്ള ഒരു വാക്കും ദൈവം എനിക്ക് നൽകും.
And I don't want to criticize Martha for everything.
മാർത്തയെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിസ്വാർത്ഥമായ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവൾ താല്പര്യപ്പെട്ടല്ലോ.
Do you find any other thing good here?
ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ?
There's one more good thing.
ഇവിടെ മറ്റൊരു നല്ല കാര്യം കൂടെ ഉണ്ട്.
When she had a complaint, she went and told the Lord about it and not somebody else.
മാർത്തയ്ക്ക് ഒരു പരാതി ഉണ്ടായിരുന്നപ്പോ മാർത്ത ആ പരാതിയുമായിട്ട് കർത്താവിന്റെ അടുക്കലാണ് ചെന്നത്, വേറെ ആരുടെ അടുക്കലാണ്?
When you have a complaint against a brother or sister, to whom do you go?
നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു സഹോദരനോടോ സഹോദരിയോടോ നിങ്ങൾക്ക് ഒരു പരാതി ഉള്ളപ്പോൾ നിങ്ങൾ ആരുടെ അടുക്കലേക്കാണ് പോകാറുള്ളത്?
You probably never heard a preacher tell you to learn something from Martha here. I'll tell you, learn something from Martha.
മാർത്തയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പഠിക്കണമെന്ന് ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ
കേട്ടിട്ടില്ല. When you have a complaint, go and tell the Lord.
നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പരാതി ഉള്ളപ്പോൾ നിങ്ങൾ മറ്റാരോടും പറയാതിരിക്കുക, നിങ്ങൾ കർത്താവിന്റെ അടുക്കൽ പോയി
പറയും.
കർത്താവ് നിങ്ങളെ ശാസിച്ചേക്കാം, എന്നാൽ കർത്താവ് നിങ്ങൾക്ക് ശരിയായ ഉത്തരം കർത്താവ് നിങ്ങൾക്ക് നൽകും.
Well, I've taken a long time, but I'm really burdened that everybody here will come into a life of rest in God.
ഞാൻ ദീർഘമായി നിങ്ങളോട് സംസാരിച്ചു, എന്നാൽ എന്റെ ഹൃദയത്തിൽ ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിനുള്ള സ്വസ്ഥതയിൽ പ്രവേശിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഹൃദയത്തിലെ ഒരു ഭാരമാണ്.
It's like a surgery of the heart.
അത് ഹൃദയത്തിന്റെ ഒരു ശസ്ത്രക്രിയ പോലെയാണ്.
Surgery can sometimes take many hours.
ശസ്ത്രക്രിയക്ക് പല മണിക്കൂറുകൾ എടുത്തു എന്ന് പറയാം.
If it brings healing, praise the Lord.
എന്നാൽ ആ ശസ്ത്രക്രിയയിലൂടെ നിങ്ങളുടെ സൗഖ്യം വരുന്നുവെങ്കിൽ ദൈവത്തിന് നമുക്ക്
പ്രാർത്ഥിക്കാം.
Please
help everyone here to take this first step. Entering into your rest.
അങ്ങയുടെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഈ ആദ്യത്തെ പടി എടുക്കുവാൻ ഇവിടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവമേ അങ്ങ്
സഹായിക്കട്ടെ.
അവരുടെ ഹൃദയത്തിൽ ശബത്തിന്റെ അനുഭവമുള്ള ഒരു ജീവിതത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.